ദൈവത്തിന്റെ മഹത്വം. ഒരിക്കൽ കൂടി ശ്രേഷ്ഠനായ കർത്തൃദാസനും പ്രിയമുള്ളവർക്കും എന്റെ സ്നേഹവന്ദനം. വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ ദൈവമക്കൾ ആത്മീയ തപനത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നിങ്ങളോടൊപ്പമായിരിക്കുന്ന ഒരു ഭാഗ്യമായി ഞാനും കരുതുന്നു. കടന്നു വന്ന എല്ലാവർക്കും എന്റെയും സ്നേഹവന്ദനം. കർത്താവ് നമ്മളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ശാസ്ത്രജ്ഞന്മാർക്കോ ബുദ്ധിജീവികൾക്കോ വെളിപ്പെട്ടിട്ടില്ലാത്തതും വെളിപ്പെടുത്തിയിട്ടില്ലാത്തതുമായ ഏറ്റവും വലിയ മർമ്മത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ ആ ഗൗരവം ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം. നിരവധി ശാസ്ത്രജ്ഞന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, തത്വചിന്തകന്മാർ, ബുദ്ധിജീവികൾ ഇവരെല്ലാം ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു വചനം നിവർത്തിക്കുകയാണ്, ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചു വച്ചിരിക്കുകയാണ്. ഈ മർമ്മം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ദൈവത്തിന്റെ കൃപയാൽ കിട്ടിയിരിക്കുന്നതാണ്. അതിന്റെ ഗൗരവം അത്ര വലുതാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ച് അവസാനിപ്പിച്ചത് പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ദൈവ സഭയുടെ ദൈവമക്കൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത പ്രവചനങ്ങളിൽ അധിഷ്ഠിതമാണ് ക്രൈസ്തവ ജീവിതം. അതാണ് ഈ ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. നാളെ നടക്കേണ്ടത്, 1000 വർഷങ്ങൾ ശേഷം നടക്കേണ്ടതെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് കയ്യിൽ തന്നിരിക്കുക. അത് വേറെ ഒരു സംവിധാനത്തിലും അതില്ല. അപ്പോൾ പ്രവചനങ്ങളുടെ നിവൃത്തിയിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു ദാനിയേൽ പ്രവചനം 8:23. വളരെ വ്യക്തമായി നമ്മളത് പൊളിച്ചു മനസ്സിലാക്കി. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്തെ അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ എവരെഴുന്നേൽക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എതിർ നമ്മുടെ കാൽക്കുലേഷൻ തിരുവചന പ്രകാരം എതിർ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ ദൈവസഭ മാറിയിരിക്കണം. കാരണം സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. തന്റെ രക്തം കൊണ്ട് വിലക്കെടുത്ത മണവാട്ടിയെ പിശാചിന് കൊടുക്കാനല്ല കർത്താവ് ഇങ്ങോട്ട് വന്നത്. തന്റെ രക്തം കൊണ്ട് വിലക്കെടുത്ത സഭയെ സാത്താന് കൊടുക്കാനല്ല. അതുകൊണ്ട് അതിനു മുമ്പ് മാറ്റിയിരിക്കും. ഈ പാറമേൽ ഞാനുണ്ട് സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന. പാതാള ഗോപുരം 7 വർഷം ഈ ഭൂമിയിൽ ജയിച്ചു ഭരിക്കും. അന്ന് സഭ ഇല്ല, ഇല്ലായിരിക്കണം. സഭയുണ്ടെങ്കിൽ ആ പ്രവചനം ശരിയാകുകയില്ല. യേശുവിന്റെ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുത്തവരാ നമ്മൾ. നമ്മളെ സാത്താന് കൊടുക്കുന്ന മണവാളൻ അല്ല നമ്മുടെ മണവാളൻ. നമ്മളെ സൂക്ഷിക്കുവാൻ ശക്തനും പ്രാപ്തനുമായ ഏക മണവാളനാ ആ മണവാളൻ. നമ്മളെ രക്ഷിക്കും. വെളിപ്പാട് 3:10 അതിന് വാഗ്ദത്തമുണ്ട്. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നിങ്ങൾ കാത്തതുകൊണ്ട് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന മഹോപദ്രവ കാലത്തിൽ ഞാൻ നിന്നെ കാക്കാം. ഈ ലോകം മുഴുവനും മഹോപദ്രവം വരുമ്പോൾ എന്നെയോ നിങ്ങൾ ഒരു കോണ്ടിനന്റിൽ നിന്നും വേറൊരു കോണ്ടിനന്റിലോട്ടോ ഒരു രാജ്യത്തിൽ നിന്നും ഒരു രാജ്യത്തിലോട്ടോ ട്രാൻസ്ഫർ ചെയ്ത് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മളെ ഭൂമിയിൽ നിന്ന് ഒഴിച്ചിരിക്കണം. വെളിപ്പാട് പുസ്തകം 3 കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെ സഭയെ കാണുന്നത് 19 അതുവരെ ഭൂമിയിൽ സഭയെക്കുറിച്ച് ഒരു വാക്കിന്റെ പരാമർശമില്ല. അതിന്റെ അർത്ഥം ഈ സമയങ്ങളിൽ സഭ ഭൂമിയിൽ ഇല്ല. അപ്പോൾ സഭയുടെ എടുക്കപ്പെടൽ ആന്റി ക്രൈസ്റ്റിന്റെ വെളിപ്പെടൽ തമ്മിൽ ബന്ധമുണ്ട്. ഏത് ബന്ധം പഠിക്കാൻ അല്ല, ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്നല്ല. എതിർ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ സഭ മാറിയിരിക്കണം. അതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോകണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. വരുമെന്നല്ല, വെളിപ്പെടും. അപ്പോൾ ആള് സ്ഥലത്തുണ്ട്, വെളിപ്പെടണമെങ്കിൽ തടസ്സപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് മാറിയിരിക്കണം. ആ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് രക്ഷിക്കപ്പെട്ട വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കളിൽ. അല്ലാത്തവരില്ല. വിശുദ്ധി പോയ സംഗതി മാറും. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ വിശുദ്ധിയിൽ കിട്ടി, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളെ പിന്നെ വല്ല കുഴച്ചിലും കാണിച്ച പരിശുദ്ധാത്മാവ് നിൽക്കുമെന്ന് ആരെങ്കിലും ഉപദേശിക്കുന്ന ദുരുപദേശമാ. പരിശുദ്ധാത്മാവ് പിന്നെ നിക്കത്തിൽ ഇട്ടച്ചു പോകും. പിന്നെ ഈ വണ്ടി ന്യൂട്രലിൽ പോകുന്നല്ല, ആ വിലത്തിൽ കുറച്ചാളൊക്കെ ഓടും. അതില്ലെന്നല്ല, അത് ന്യൂട്രല്ല, കയറ്റം വരുമ്പോ അവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ FS ലേഖനം 5:15-16 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം.
ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു
സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. നമ്മൾ നിൽക്കുന്നത് ദുഷ്കാലം. കാരണം സാത്താന്റെ പിടിയിൽ കിടക്കുന്ന ലോകം ഒന്ന് യോഹന്നാൻ 5:17 സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. 2 മനുഷ്യന്റെ ചിന്താഗതികൾ ഏറ്റവും ഫ്ലറിഷ് ആയ കാലം, സ്വാതന്ത്ര്യം വർദ്ധിച്ച കാലം, ടെക്നോളജി വർദ്ധിച്ച് മനുഷ്യൻ പലതരത്തിൽ അതിന്റെ ഗുണം കൊണ്ട് ആത്മീയം വിട്ട് ചാഞ്ചാടുന്ന ലോകം, സമാധാനം തകർന്ന ഒരു സിസ്റ്റം, എല്ലാം കൊണ്ടും ദുഷ്കാലം, പ്രതികൂലമായ കാലാവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കാരണം ആർക്കും പ്രവർത്തിച്ചുകൂടാൻ മേലാത്ത രാത്രി വരുന്നു. ഏത് സമയം? ഈ ദൈവദാസന്മാർ നമ്മൾ പറയുന്നല്ലേ, ഇത് കൃപായുഗം. യേശുവിന്റെ രക്തത്തിൽ കൂടി സൗജന്യമായി പാപം പരിഹരിക്കാനുള്ള സമയം തീരാൻ പോകുകയല്ല, തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈവ് ഓഫ് അവർ ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുന്നതിന് തൊട്ടു പുറകിലുള്ള വർഷങ്ങളിൽ നമ്മൾ നിൽക്കുന്നു. അപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. വിശുദ്ധൻ തന്നെ തന്നെ ശുദ്ധീകരിക്കണം. അഴുക്കുള്ളോ നീ അഴുക്കാടിക്കോ, പ്രതിഫലം മേടിച്ചോളാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു, ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്ന ഈ ആത്മീയ ഉണർവെല്ലാം തമ്പുരാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തതാ. ഒരു വചനത്തിന്റെ, ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയാ. കർത്താവ് പറഞ്ഞ ഒരു പ്രവചനത്തിന്റെ നിവൃത്തി ഈ നാളുകളിൽ ലോകം മുഴുവൻ നടക്കുമ്പോൾ ഈ ചർച്ചിൽ അത് ശരിക്കും നിവർത്തിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:14 വാക്യം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 24:14
രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും.
എപ്പോൾ അവസാനം വരും എന്ന് കർത്താവ് യേശുനമ്പുരാൻ നേരിട്ട് പറഞ്ഞതാ. രാജ്യത്തിന്റെ ഈ സുവിശേഷം, ശ്രദ്ധിക്കണേ, നമ്മളിവിടെ പ്രസംഗിക്കുന്നത് മതം മാറാനുള്ള സഭ മാറാനല്ല, രാജ്യത്തിന്റെ സുവിശേഷമാ. കർത്താവ് പറഞ്ഞു തുടങ്ങിയതാ മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് ദൈവരാജ്യം? പരീശന്മാരൊരു ചോദ്യം ചോദിച്ചു, ദൈവരാജ്യം എപ്പോൾ വരും? അവര് ക്രിറ്റിസൈസ് ചെയ്യാൻ ചോദിച്ചതാ. കർത്താവ് അതേ നാണയത്തിൽ പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളിൽ ഉണ്ടെന്നല്ല, നിങ്ങളുടെ ഇടയിലുണ്ട്. സ്തോത്രം, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യമുണ്ട്. അവരതിശയിച്ചു, എടാ ഇതിനിടെ ദൈവരാജ്യമോ? റോമൻ കൈസർക്ക് കിട്ടുന്ന മുഴുവൻ ആദായത്തിന്റെ നല്ലൊരു വീതം കൊടുക്കണം ഒരു വശത്ത്, അങ്ങനെ മറുവശത്ത് മതനേതൃത്വങ്ങൾ ശരിക്കും ഞെക്കുന്നു. അപ്പുറത്ത് ഗ്രീക്ക് തത്വസംഹിത, ജീവിതത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഏത് ആഗ്രഹിക്കുന്നു അത് നേടിയെടുക്കാൻ ഏത് മാർഗം അവലംബിച്ചാലും കുഴപ്പമില്ല, ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുന്നതാ. ജീവിത സാഫല്യം എന്ന ഗ്രീക്ക് തത്വസംഹിതയുടെ അതിപ്രസരം ഓടുന്ന കാലത്ത് കർത്താവ് പറയാ, നിങ്ങളെ ദൈവരാജ്യം ഉണ്ടെന്ന് കർത്താവ് പറയും. നിന്റെ ഇടയിലുണ്ടെന്നല്ല, നിങ്ങളുടെ ഇടയിൽ. അതാ പൗലുസ്ലീഗ വെളിപ്പെടുത്തി, ദൈവരാജ്യം ഭക്ഷണവും പാനീയുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. അതെവിടെയാ? ദൈവമക്കൾ കൂടുന്ന ദൈവസഭയിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ പറയുന്നത് അതാ, ദൈവരാജ്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ രാജ്യത്തിന്റെ ഈ സുവിശേഷം കർത്താവ് പറഞ്ഞതാ. എപ്പം കർത്താവ് വരുവന്ന്? സകല ജാതികൾക്കും രക്ഷയ്ക്കല്ല സാക്ഷ്യമായി, ആസ് എ ടെസ്റ്റിമോണി, എല്ലായിടത്തും പ്രസംഗിക്കും. അത് കഴിഞ്ഞ അവസാനവും രക്ഷിക്കപ്പെടേണ്ടവർക്ക് വേണേ രക്ഷിക്കപ്പെടാം, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിമോണിയാ, ഒരു സാക്ഷ്യമാ. അതെ, ദൈവ നീതിയുള്ള ന്യായാധിപതിയാ. കർത്താവൻ ഞാനിത് അറിഞ്ഞില്ലെന്ന് ഒരുത്തനും പറയരുത്, ഒരു വ്യക്തിയും പറയരുത്, ഒക്കെ ഇങ്ങനെ സംഭവിക്കും. കാരണം നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ കാണാം, 7 ന്യായാസനങ്ങളുണ്ട് യേശു തമ്പുരാന്. എല്ലാ യേശു തമ്പുരാനാ. പിതാവ് ആരെ ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് നൽകി. ഒന്നാമത്തെ ന്യായാസനം നമുക്കുള്ളതാ, ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രതിഫലം തരാൻ. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നതിനും, ഇതിങ്ങനെ നടത്തിയതിനും, ഈ ജോലി കളഞ്ഞ് ദൈവദാസ് ഇതെല്ലാം ചെയ്യുന്നതിനും, അദ്ദേഹത്തിനും അദ്ദേഹത്തോട് സഹകരിക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം സ്വർഗത്തിൽ പ്രതിഫലം. ഒന്നാമത്തെ ന്യായാസനം അതാ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ 7 ന്യായാസനം, സകല ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്നതാ. ആ ന്യായാസനം, അത് ഫൈനൽ ജഡ്ജ്മെന്റ്, വെളിപ്പാട് പുസ്തകം 20 കാണുന്ന വെള്ളസിംഹാസനം. നാടൻ ഭാഷ പറഞ്ഞ കുണം പിടിക്കാത്തവൻ എല്ലാം അവിടെ വരും, സകലതും അവിടെ വന്നേ തീരൂ. വെറുതെ അങ്ങോട്ട് എറിയത്തില്ല, തമ്പുരാ തെളിവ് കാണിക്കും. ദൈവം നീതിയുള്ള ന്യായാധിപതിയാ, തെളിവ് കാണിച്ച് ചെയ്ത പ്രവൃത്തി മുഴുവനവിടെ കാണിക്കും, എന്നിട്ടേ അങ്ങോട്ട് എറിയത്തുള്ളൂ. അപ്പൊ ഞാനത് പറഞ്ഞില്ലെന്ന് ആരും പറയരുത്. അതിനൊരു വാക്യമുണ്ട്, നേരത്തെ ശലോമോൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വായിക്കാവോ? സഭാപ്രസംഗി 12:14
ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ.
രഹസ്യങ്ങളല്ല ന്യായവിസ്താരത്തിൽ വരുമെന്ന്, ചില രഹസ്യമല്ല സകല രഹസ്യം. അതെങ്ങനാ? അതെങ്ങനെ വരും ചിന്തിച്ചേ. മർക്കോസ് 4:22 കാണാം, അതൊക്കെ ലൂക്കോസിന്റെ 12:3 കാണാം. വെളിപ്പെടാതെ കൂടമായതൊന്നുമില്ല, ഇരുട്ടത്തുള്ളത് വെളിച്ചത്ത് വരും. ഇതെങ്ങനെ വരും? കൂരാപ്പാതിരാക്കി ചെയ്ത പാപം അങ്ങനെ വെളിയിൽ വരുന്നേ. പണ്ട് മോശം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ലെന്നും കണ്ട് ഒരുത്തിനെ തട്ടിയെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ പാതിരാത്രിക്ക് ചെയ്ത പാപം വെളി വരുവോ? ഭാര്യയെ മറച്ചത്, ഭർത്താവിനെ ഒളിച്ചത്, ഓഫീസറെ മറച്ചത്, പരമരഹസ്യമായിട്ട് ചെയ്ത പാപം വെളി വരുവോ? കണ്ണിയെ കണ്ണി കുത്തി അറിയാതെ കൂറിരട്ടത്ത് ചെയ്ത കുഴച്ചിൽ വെളി വരുവോ? യെസ്, അതാ തമ്പുരാൻ പറഞ്ഞതേ, സകല രഹസ്യങ്ങളും വെളിയിൽ വരും. എങ്ങനെ? രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യം. ഞാനിവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. രണ്ട് സഹോദരന്മാർ വീഡിയോയിൽ എടുത്തോണ്ടിരിക്കുക, ഇനി ഒരാൾക്ക് അബദ്ധം പറ്റിയാൽ മറ്റേ ആൾ എടുക്കും. അല്പം കഴിയുമ്പോൾ അത് സിഡിയിൽ ഇട്ടിട്ട് കാണിക്കുമ്പോൾ ഞാനല്ലെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല, എന്നെ ആസിറ്റിസാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനറിയ ഉരുണ്ട് കളിക്കാൻ ലോകത്തിലെ സൃഷ്ടികളിൽ മിടുക്കരു മനുഷ്യരാ. ഞാനല്ല ദൈവം നമ്പുരാനേ, അതെന്റെ ചേട്ടനാ. കർത്താവേ, ഞങ്ങൾ ഇരട്ടകളാ. എന്റെ മുടി പോലെ അവളും മുടി കെട്ടിയതാ, എന്റെ സാരി അവൾ ഉടുത്തതാ. ഇതൊക്കെ ഉരുണ്ടുകളി ഏതൻ തോട്ടത്തിൽ തുടങ്ങിയതാ. ആദാം തേജസ്സിൽ, ഒരു കുഴപ്പവുമില്ല, തേജസ്സിലാ. പക്ഷെ ആദാമിനൊരു എന്തോ ഒരു വല്ലായ്മ, ഒരു 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 തുണ കണ്ടില്ല, മുഖത്തൊരു ഗ്ലൂമിനസ്. കടുവായും പുലിയും എല്ലാം വരും, ഇതെല്ലാം തട്ടിത്തളിയിടാൻ പുള്ളിക്ക് ഒരു പ്രസന്നതയില്ല. തമ്പുരാന് കാര്യം മനസ്സിലായി അല്ലേ? ആദ്യത്തെ അറിയാമല്ലോ, ഉറക്കം കഴിഞ്ഞ് ഭാര്യയല്ലെടുത്ത് മാംസം പിടിപ്പിച്ചു. അതിനു മുമ്പും ആദാ ഉറങ്ങും, എഴുന്നേക്കും. അന്നേരം പുലിയും കടുവായും സിമുവാ മുമ്പി വരുന്നത്, എല്ലാം വെജിറ്റേറിയനാ, തട്ടിവിടും. ഇപ്രാവശ്യം ആദാം എഴുന്നേറ്റു, നോക്കിയപ്പം പുലിയും സിമുവല്ല, തന്നെ പോലെ ഒരെണ്ണം നിൽക്കുന്നു. ലംബമായിട്ട് നടക്കുന്ന ഒറ്റ ജീവിയെ ഉള്ളൂ മനുഷ്യൻ, തന്നെ പോലെ ഒരെണ്ണം ചിരിച്ചോണ്ട് നിൽക്കുന്നു. രണ്ട് കാര്യം ചെയ്യാം, ഒന്നീ ചോദിക്കുക, എന്നെ എവിടുന്ന് വന്ന എന്നെ സംഭവം എന്നാ? ഇനി അതിന് വല്ല ലജ്ജയാൻ വല്ലോണ്ട് അല്പം കഴിഞ്ഞ തമ്പുരാൻ വരും, ചോദിച്ചാൽ മതി, കർത്താവ് തന്നെ എന്നെ പോലെ ഉള്ള നിൽക്കുന്ന സംഭവം എന്നാ? ഇതൊന്നും ആദാം ചോദിച്ചില്ല, അറിയാമോ? ആദാം തേജസ്സിലാ. ആദാം പറഞ്ഞ മറുപടി എന്നാന്നറിയാവോ? ഇതേ എന്റെ ഭാര്യയെന്നല്ല, എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം. കണ്ടോ, ഞാൻ ഉൾപ്പെടെ എത്ര ഭർത്താക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഭാര്യമാരെ ചങ്ക കരളെ മത്തങ്ങ എന്നല്ല നമ്മൾ വിളിച്ചാലും നീ എന്റെ അസ്ഥിയാന്ന് ഒറ്റ ഭർത്താവ് പറയത്തില്ല, സമ്മതിക്കത്തില്ല ഞങ്ങളത്. അത് ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ആയിട്ട് വെച്ചിരിക്കുക. അതിനെ കടത്തി വെട്ടിയാ ഈ പുള്ളി പറഞ്ഞത്, ഇത് എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസം. പക്ഷെങ്കിൽ പാപം ചെയ്തു, തേജസ് പോയി, തമ്പുരാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു, നീ എന്നാ പരിപാടിയായി ചെയ്തെന്ന് ചോദിച്ചു. അപ്പച്ചൻ ഉരുണ്ട് കളിച്ചു, എന്റെ അസ്ഥി എന്നെ ചതിച്ചെന്നല്ല പറഞ്ഞത്, നേരത്തെ പറഞ്ഞ അസ്ഥി മാംസം. ഇപ്പം പറഞ്ഞറിയാവോ, എന്നോടുകൂടെ ഇരിക്കാൻ നീ തന്ന ഈ സ്ത്രീ. ഇപ്പം പറയുന്ന കേട്ടാത്തന്ന് ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു, എങ്ങാണ്ട് ഉൾസൂറിന്ന് എങ്ങാണ്ട് കൊണ്ടുവന്ന് എന്നെ തല കെട്ടിവെച്ചതാ. ഈ ഉരുണ്ടുകളി മനുഷ്യൻ കളിക്കും. അങ്ങനെ ദൈവം തമ്പുരാൻ ചെയ്ത പരിപാടി, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് ദൈവം ചെയ്തത്, അടുത്തതൊക്കെ ചെടികൾ മുളപ്പിക്കുന്നതിന് മുൻപേ തമ്പുരാൻ വീഡിയോ ക്യാമറ വെച്ചു. സ്തോത്രം, തമ്പുരാൻ വീഡിയോ ക്യാമറ വെച്ച് എവിടാ? ആകാശത്തിൽ. ശാസ്ത്രം അത് കണ്ടുപിടിച്ചു. ആകാശം, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ശാസ്ത്രത്തിന്റെ ആദ്യത്തെ വാക്ക് വെളിപ്പെടുത്തിയത് യഹോവയാ. കരങ്ങളെ കുറിച്ച് സ്തുതിച്ചേ. വിധാനമുണ്ടാകട്ടെ, അതിന്റെ അർത്ഥം അടുക്കുണ്ടാകട്ടെ. ആകാശം അഞ്ചടുക്ക, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ. അയണോസ്ഫിയർ ഈ ആകാശത്തെ ശൂന്യാകാശത്തോട് കുത്തിക്കെട്ടി ചേർക്ക, അയണോസ്ഫിയർ. എന്നാൽ ട്രോപ്പോസ്ഫിയർ നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ഈ അടുക്ക, ഓക്സിജൻ ഫ്രീ, ശ്വസിക്കാൻ ഇഷ്ടം പോലെ ശ്വസിച്ചോളാൻ. തേമ്പരന്റെ കൃപ കണ്ടോ? പ്രായം നിങ്ങൾ ഞാൻ ഒരു വർഷം എത്ര ശ്വസിക്കുന്നതെന്ന് അറിയാവോ? ഒന്ന് ചിന്തിച്ചാൽ അറിയാം. ഈ ലങ്സിന്റെ വലിപ്പവും ഒരു മിനിറ്റിലെ റെസ്പിറേഷൻ കൂടെ കൂട്ടിയാൽ കിട്ടുന്ന കേട്ടാരും പേടിക്കരുത്. ഒരു ദിവസം, ഒരു വർഷം ഒരു വ്യക്തി 200,000 ടൺ കയറ്റും. അപ്പൊ ഈ 72 വയസ്സ് പ്രായമുള്ള ഞാൻ ഇതിനോടകം 1,48,000 കിലോ അടിച്ച് കയറ്റി വെച്ചിരിക്കുക. എന്നിട്ടും കോട്ടയത്ത് നിന്ന് ഇവിടെ വന്നിട്ട് ഒരു ഷോർട്ടുമില്ല. എന്റെ ദൈവത്തിന്റെ കൃപ കണ്ടോ? രണ്ട്, സ്ട്രാറ്റോസ്ഫിയർ, ഇവിടെ നിങ്ങൾക്കറിയാം, ഓക്സിജൻ 3O3, ഭൂമിയുടെ കൊട. അതാ ആകാശത്തിന്റെ ചക്തി ഇളകി പോകുമെന്ന് അന്ന് തമ്പുരാൻ പറഞ്ഞു. ഇന്ന് കൊട കീറി കമ്പിയേ ഉള്ളൂ. 1.5 കോടി കിലോമീറ്ററിലായി ഇത് കീടിപ്പോയ രണ്ടാമത്തെ തട്ട്. അതായി പ്രശ്നങ്ങൾ, അതാ അവിടെ കീറുന്നോർ ഇവിടെ കീമോതെറാപ്പി കൂടും. സ്തോത്രം. ആകാശത്തിന്റെ ശക്തി ഇളകി. മൂന്നാമത്തെ തട്ട് മെസോസ്പിയർ ശാസ്ത്രം കണ്ടുപിടിച്ചു. അതൊരു പ്രത്യേക പരിപാടി. അതിനകത്തിരിക്കുന്ന സോഡിയം, ശാസ്ത്രം പറയുന്നു ഏതെങ്കിലും ഒരു ശക്തി സോഡിയം വാതകമായിട്ടിരിക്കുന്നു. മെസോസ്പിയർ, ഏതെങ്കിലും ശക്തി പ്രവർത്തിച്ച് സോഡിയം ആറ്റമായാൽ, ആ ആറ്റം, സോഡിയത്തിന്റെ ആറ്റം ആകാശത്തിൽ പരന്നാൽ മേലാൽ സൂര്യപ്രകാശം ഭൂമിയിൽ വരത്തില്ല. ഒരു മഴക്കാർ, ഇന്നലെ ഞാൻ പറഞ്ഞ നിംബോസ്ട്രാറ്റസ് കയറിയ മഴക്കാർ സൂര്യപ്രകാശം വരത്തില്ല. അങ്ങനെയാണെങ്കിൽ സോഡിയം വാതകം പരന്നാൽ സൂര്യപ്രകാശം വരത്തില്ല. അതെന്തിനു വെച്ചിരിക്കാന്ന് അറിയാവോ? തമ്പുരാന്റെ ഒരു ആക്ഷനാ. ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് മൂന്നര വർഷം കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകം 6:12 കുഞ്ഞാട് 6-ാമത്തെ മുദ്ര പൊട്ടിച്ചു. അത് യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷ, ബാംഗ്ലൂരുകാരുടെയും കേരളക്കാരുടെയും ഭാഷയിൽ കുഞ്ഞാട് 6-ാമത്തെ റിമോട്ട് അടിച്ചു. അപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ കറക്കും, ചന്ദ്രൻ രക്തതുല്യമാകും. കാരണം മൂന്നാമത്തെ തട്ടിലെ സോഡിയം വിഘടിച്ചാറ്റമാകും. നാലാമത്തേതാ നമ്മുടെ വിഷയം, തെർമോസ്ഫിയർ. അവിടെ വാതകങ്ങളില്ല, അവിടെ ഒരു പ്രത്യേകത. അതാ ഞാൻ പറഞ്ഞ തമ്പുരാന്റെ വീഡിയോ ക്യാമറ, അതിന് ശാസ്ത്രമിട്ട പേരാ CMVR. CM എന്ന് പറയും ജാക്കോമത്തായി എന്നല്ല, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. കേൾക്കണമേ, ആകാശത്തിന്റെ 4-ാമത്തെ തട്ടിൽ നിന്നും ലോക ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ പകലും രാത്രിയിലും മഞ്ഞിലും മഴയിലും വെയിലിലും കാറ്റിലും ഒരു വ്യത്യാസവുമില്ലാതെ പ്രത്യേക കുറഞ്ഞ വോൾട്ടേജിൽ വൈദ്യുതി തരംഗങ്ങൾ, കാന്ത തരംഗങ്ങൾ രണ്ട് ചാലകങ്ങളായി ഈ ഭൂമിയുടെ മുകൾപ്പരപ്പിലേക്ക് വരുന്നു. ഇവിടെ വന്നാൽ ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരു വസ്തുവിൽ, ഒരു എനി ഒബ്ജക്ട്, മനുഷ്യൻ, മൃഗം, ഇല, ഭിത്തി എവിടെ മുട്ടിയോ ടച്ച് ചെയ്താൽ ഇത് ഒന്നാവും. അതിന്റെ പേരാ റേഡിയോ സിഗ്നൽ. അത് തിരിച്ചു പോകും, നമുക്കത് ഫീൽ ചെയ്യാം, നിങ്ങൾക്കത് ഫീൽ ചെയ്യാം. എനിക്ക് ഇവിടുത്തെ രീതി അറിയാൻ മേല, ഞാൻ കേരളത്തെ രീതി പറയാം. റേഡിയോ ടോൺ ചെയ്യുമ്പം FM-ലും ഷോർട്ട് വേവിലും ഇല്ലാത്തൊരു പരിപാടിയുണ്ട്, മീഡിയം വേവിൽ, അതായത് താഴത്തെ ലെവലിൽ, അവിടെ ഇത് ഫീൽ ചെയ്യാം. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് സൂക്ഷ്മ, പിന്നൊരു പൊട്ടലും ഒരു ചീറ്റലും ഇല്ലേ. നമ്മൾ അവർക്ക് സൂക്ഷ്മയ്ക്ക് പനി പിടിച്ചതാ അല്ല, സ്റ്റേഷന്റെ കുഴപ്പമാ അല്ല. ഞാനിതൊക്കെ പരിശോധിച്ച 3 റേഡിയോ ഞാൻ മാറിയതാ ഈ പൊട്ടല് മാറ്റാൻ. എന്നിട്ടും സുഷമ പറഞ്ഞു കഴിയുമ്പോ പൊട്ടലെ ഒടുവിലാ പിടികിട്ടിയത്. തമ്പുരാന്റെ ക്യാമറയുടെ റേ കയറിപ്പോകുന്നതാ, റേഡിയോ സിഗ്നൽ കയറിപ്പോകുന്നതാ. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും ടെസ്റ്റിമണി, സാക്ഷ്യം. ഞാനിവിടെ പ്രസംഗിക്കുന്നു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, എന്റെയും നിങ്ങളുടെയും സകല പ്രവൃത്തിയും എന്റെ ദൈവത്തിന്റെ വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലതും തീയതും നോക്കിക്കേ, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിൽ സ്വർഗത്തിൽ ആദ്യം ഓപ്പൺ ചെയ്യും. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം ചെയ്ത നല്ല പ്രവൃത്തി, കർത്താവിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി സഹിച്ചതെല്ലാം അവിടെ കാണിക്കും. പെട്ട പാട്, കേട്ട അപമാനം, കേട്ട അപവാദം, ആരോപണം, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ കാണിച്ചിട്ട് പ്രതിഫലം. അന്നേരം നമ്മൾ അവർക്ക് ഇച്ചിരൂടെ കഷ്ടപ്പെടേണ്ടതായിരുന്നു. എന്നാൽ അന്ത്യന്യായവിധിയിൽ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ, നിങ്ങളുടെ ഇരിപ്പ്, എന്റെ ഇരിപ്പ് കാണിക്കുന്നതോടൊപ്പം ഈ കൃപ പ്രാപിക്കാത്തവർ, ഈ ന്യൂസ്, ഈ വാർത്ത കേൾക്കുന്നവർ, ഈ പ്രസംഗം കേൾക്കുന്നവർ, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മുഴുവൻ റിക്കാർഡബിളാ. മനുഷ്യൻ രഹസ്യത്തിൽ ചെയ്ത മുഴുവൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ ഭാര്യയെ മറച്ചത്, ഭർത്താവിനെ ഒളിച്ചത്, സകലരെ ഒളിച്ചത് തമ്പുരാന്റെ ക്യാമറയും. എന്നാൽ അത് തൂക്കുന്ന ഒരു റബ്ബർ എന്നുണ്ട്, കൃപയുടെ റബ്ബർ. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരുവൻ ഏറ്റുപറഞ്ഞാൽ ഉദയമസ്തമയത്തുടങ്ങുന്നത് പോലെ സകലത്തെയും മാറ്റും. അപ്പൊ രാജ്യത്തിന്റെ ഈ സുവിശേഷം ഇവിടെ നടക്കുന്ന, ഇത് ഇവിടെ റെക്കോർഡ് ചെയ്യുക. കർത്താവിന്റെ വരവിനെ കുറിച്ച് കഴിവില്ലാത്ത ഞാൻ പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് മുഴുവൻ എവിടെ കേട്ടോണ്ടിരിക്കുന്നു, അത് മുഴുവൻ തമ്പുരാന്റെ ക്യാമറയിൽ. അതാ യെഹെസ്കേൽ പ്രവചനത്തിൽ ചോദ്യമുണ്ട്, 20-ാം അധ്യായത്തിൽ, ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നീ നേരെ നിൽക്കുമോ, നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ. സ്വർഗം ചോദിക്കുക, കണക്ക് ഞാൻ തീർക്കും. കർത്താവേ ഞാനിതൊന്നും അറിഞ്ഞില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി എന്ന് പറയുന്നവർക്ക് ഈ ക്യാമറ വെളിപ്പെടുത്തും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യം. സ്തോത്രം. സന്തോഷമുള്ളൊരു ദൈവത്തിനെ സ്തുതിച്ചേ. എങ്കിൽ കർത്താവ് എപ്പം വരും? നല്ലൊരു ചോദ്യമല്ലേ? ചിലത് പറയാൻ 2013 ഏപ്രിൽ 17-ാം തീയതി അങ്ങനെ പറയുന്നവൻ പിശാചിന്റെ ഏജന്റാ. കർത്താവിനറിയാൻ മേല കർത്താവ് എപ്പോഴാ വരുന്നത്? പിന്നെയാണോ ചാക്കോച്ചൻ പറയുന്നത്? മർക്കോസ് 13:32 ഒന്ന് വായിച്ചേ. മർക്കോസ് 13:32.
ആ നാളും നാഴികയും സംബന്ധിച്ചോ
പിതാവല്ലാതെ ആരും
സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല.
എന്നാൽ നിങ്ങളും ഞാനും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കാൻ കർത്താവ് എപ്പോൾ വരുമെന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞ 5 പ്രവചനം അത് പരിപൂർണമായി നിറവേറിയ തലമുറ എന്റെ പ്രഭാഷണം കേൾക്കുന്നു. ഇത് ക്യാമറയിലുണ്ട്, ഒളിയാനൊക്കത്തില്ല ആർക്കും. കർത്താവ് പറഞ്ഞു എപ്പോൾ വരുമെന്ന്. നമുക്കൊന്ന് നോക്കാം മത്തായിയുടെ സുവിശേഷം 24:1 ഒന്ന് വായിക്കാം.
യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്ന് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു.
കഴിഞ്ഞ ഞായറാഴ്ച ലോകം മുഴുവൻ ഹോശന്ന ആചരിച്ചു. കണക്കുകൾ, ഏകദേശ കണക്കുകൾ അനുസരിച്ച് സംഭവം നടന്നത് AD 30 ഏപ്രിൽ മാസത്തിലാ. കർത്താവ് കഴുതമേൽ കയറി ദേവാലയത്തിൽ കടന്നു. അത് ഒരു പ്രവചന നിവൃത്തി. സെക്രട്ടറിയാപ്രവചനം 9 സിയോൻ മുദ്രി, നിന്റെ രാജാവ് കഴുതമേൽ കയറി വരും. അങ്ങനെ കർത്താവ് കഴുതമേൽ കയറി ദേവാലയത്തിൽ പ്രവേശിച്ചു. ശിഷ്യന്മാർ ദേവാലയത്തിന്റെ പണികൾ കാണിച്ചു. കർത്താവ് പ്രവേശിക്കുന്നത് 4 ദേവാലയമാ. 1 ദേവാലയം സമാഗമന കൂടാരം, 2 ദേവാലയം ശലോമോൻ പണിത ഒറിജിനൽ ദേവാലയം. തകർത്ത് കഴിഞ്ഞപ്പോൾ 3 ദേവാലയം സെരുബ്ബാബേൽ എസ്ര നെഹെമ്യാവ് മുതലായ ശേഷന്മാർ മതിലുമെല്ലാം പണിത ദേവാലയം ഒരുവിധത്തിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. 46 വർഷത്തെ സുദീർഘമായ ശ്രമം കൊണ്ടും യജ്ഞം കൊണ്ടും അന്നത്തെ ഇടപ്രഭുവായ ഹെരോദാവിന്റെ എല്ലാവിധ ആശീർവാദങ്ങൾ കൊണ്ടും വളരെ മനോഹരമായി നിർമ്മിച്ചതാണ് ഈ ദേവാലയം കർത്താവ് പ്രവേശിച്ചത്. അതിന്റെ ഓരോ കല്ലിന്റെ തൂക്കം 10 ടണ്ണ. ചിത്രപ്പണികളുള്ളതാ. യഹൂദൻ അന്നും ഇന്നും എന്നും അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് ധനമല്ല, അവന്റെ ദേവാലയമാണ്. ആ ദേവാലയത്തിലാണ് യേശു പ്രവേശിച്ചത്. ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഇതിന്റെ ഈ ചമൽക്കാരങ്ങളെല്ലാം കണ്ടുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ ഇത് കണ്ടില്ലേ? അവർ ധരിച്ചത് കർത്താവ് പറയാൻ വെരി ഗുഡ്. കർത്താവ് കൊടുത്ത മറുപടി നിങ്ങൾ കണ്ടല്ലേ, ഇടിഞ്ഞു പോകാതെ കല്ലുമേ കല്ല് ശേഷിക്കത്തില്ല. ശിഷ്യന്മാരോർത്ത് അതാ ലോകാവസാനമാ, ദേവാലയം പോണാ ലോകാവസാനം. അതുകൊണ്ടാണ് ചോദിച്ചത്. 3 വാക്യത്തിൽ തനിച്ച് ഒലിവുമലയിലായപ്പോൾ ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം. അവരോർത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർത്താവ് വരും, ലോകം അവസാനിക്കും, ഇവരെ എല്ലാം കൊണ്ടുപോകും, ആ കൂട്ടത്തിൽ ഇതെല്ലാം നശിക്കും എന്ന് അവർ ധരിച്ചത്. എന്നാൽ കർത്താവ് കൊടുത്ത ഉത്തരം 3: 1, എപ്പോൾ യെരുസലേം ദേവാലയം തകരും? 2, നമ്മൾ ഈ കർത്താവിന്റെ വരവ് എന്ന് പറഞ്ഞ കറക്റ്റ് ആണെങ്കിലും യഥാർത്ഥത്തിൽ ഈ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നത് കർത്താവ് ഭൂമി വരത്തില്ല, കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങത്തേ ഉള്ളൂ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങും. നമ്മൾ അങ്ങോട്ട് ആകീരണം ചെയ്തെടുക്കപ്പെടുക. എന്നാൽ അത് കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോൾ കർത്താവിന്റെ കാല് ഈ ഭൂമിയിൽ കുത്തും. അത് സാത്താന്യ ശക്തികളെ അമർച്ച ചെയ്ത് തന്റെ രാജ്യം സ്ഥാപിക്കാനാ. ഈ 3 കാര്യങ്ങളുടെ ലക്ഷണമാ കർത്താവ് ആ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1, യെരുസലേം ദേവാലയം എപ്പോൾ നശിക്കും? 2, ഈ ഭൂമിയിൽ താൻ എപ്പോൾ തേജസ്സോടെ വരും? അതാ 29 വാക്യം മുതൽ കാണാം, അവൻ വരും. എന്നാൽ നമ്മുടെ വിഷയം എന്നെയും നിങ്ങളെ ചേർക്കുവാൻ എപ്പോൾ വരും? കർത്താവ് പറഞ്ഞ 5 പ്രവചനം ഒന്ന് വായിക്കാം. 32 വാക്യം മുതൽ,
അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളുക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല.
അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ വായിക്കാൻ ഒരു പാഠം പഠിക്കേ. അത്തി തിരുവചനത്തിൽ ഇസ്രായേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ചോസൻ റേസ്. അവരെ മൂന്ന് മരങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. ഒന്ന്, ആത്മീയമായി മുന്തിരി, സ്പിരിച്വൽ വൈസ് മുന്തിരി. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു. ഓശയ്യ 9:10, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും. ആത്മീയമാ. അടുത്തത് രാഷ്ട്രീയം, അത്തി. അത്തിവൃക്ഷത്തിൽ തലക്കനി പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ഓശയ്യ 9:10, ഫിക് ട്രീ രാഷ്ട്രീയമാ. അത്തിവൃക്ഷത്തിൽ തലക്കനി, സൗന്ദര്യത്തിൽ, രൂപഭംഗിയിൽ എല്ലാം. എന്താണെന്നറിയാമോ? ഒലിവ് തൈകൾ, നിന്റെ രൂപഭംഗി ഒലിവ് മരത്തിന്റെ ഭംഗി പോലെ. ഓശയ്യ 14:6, നമുക്കെല്ലാം വായിച്ച സമയം തിരിയല. 128 സങ്കീർത്തനം, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. ഇസ്രായേലിനോടാ ഇതിൽ നമ്മുടെ വിഷയം രാഷ്ട്രീയം. അത്തിയെ നോക്കി നിങ്ങളെ രൂപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതാകും ഇല തളർക്കും. അല്പം പുറകോട് പറയാം, ഏതാനും മിനിറ്റുകൾ. കർത്താവ് ഇത് പറയുന്നത് AD 30, അതിന് 600 വർഷം മുമ്പ് അവരുടെ രാജ്യം പോയി. യെരമ്യാവ് കരഞ്ഞു പറഞ്ഞു, അഭക്തി വിടടാ. എവിടാ? എല്ലാവരുടെ യെരമ്യാവിനെ കൊണ്ട് ജയിലിലിട്ടു, വചനം നിവർത്തിച്ചു, ബാബിലോണിന് അടിച്ചോണ്ട് പോയി. അന്ന് മുതൽ കർത്താവിന്റെ കാലം വരെ ഇവർക്ക് ഇവരുടെ രാജ്യം ഇല്ല. അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു. പലര് ഭരിച്ചു, അസൂര്യര് ഭരിച്ചു, ഗ്രീക്കുകാര് ഭരിച്ചു, ബാബിലോണിയർ ഭരിച്ചു. നമ്മുടെ കർത്താവ് ജനിച്ച സമയത്തെ റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു പ്രവേശ്യ. ഇസ്രായേലിന് ഒരു ഓട്ടവകാശം പോലുമില്ല. കർത്താവിന്റെ ശവസംസ്കരിച്ചത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രേഷ്ഠ മന്ത്രിയായ ജോസഫ് പരിപത്യ. പലരും ധരിച്ചിരിക്കുന്ന പുള്ളി മന്ത്രിസഭയിലെ അംഗമാണ്, അല്ല. അദ്ദേഹം ഒരു സ്പിരിച്വൽ ലീഡറാ. യഹൂദന്മാരുടെ 70 അംഗങ്ങളുള്ള കൗൺസിൽ മെമ്പർ എന്നേ ഉള്ളൂ. യഹൂദനെ രാഷ്ട്രീയമായി യാതൊന്നുമില്ല. അവർക്കാകെ തിരികെ ലഭിച്ചത് എരുസലേം ദേവാലയം മാത്രം. ഒരു പഞ്ചായത്ത് പോലും അവർക്കില്ല. അങ്ങനെ അവർ ചെതറി നിൽക്കുകയാ. അങ്ങനെ ചെതറി നിൽക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ ചേർക്കാൻ വരുന്നതിന്റെ അടയാളം ഇത് കൊമ്പിളതാകും ഇല തളർക്കും. ദൈവത്തെ സ്തുതിച്ചേ. ആഴ്ചയിൽ ഒരു സംഭവം നടന്നു. കർത്താവിനെ അറസ്റ്റ് ചെയ്തില്ലേ? ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ റോമൻ ചക്രവർത്തിമാർക്ക് ഏറ്റവും തലവേദനയുള്ളത് വെസഹായ. ലോകത്തിലുള്ള മുഴുവൻ യഹൂദന്മാർ ഒന്നിച്ച് അവിടെ വരും. അദ്ദേഹത്തിന് വേണ്ടി ഒരു വിപ്ലവം ഉണ്ടാക്കുവോ? നമ്മുടെ രാജ്യം തിരിച്ചു പിടിക്കാൻ, വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതിന് എല്ലാ വർഷവും ബെസഹായ്ക്ക് സ്പെഷ്യൽ പട്ടാളം. റോബ് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിനെ ക്രൂശിച്ച ആ വർഷം യെരുസലേമിന്റെ ക്രമസമാധാന ചുമതല നിനവക്കോട്ടയിലെ സ്പെഷ്യൽ പട്ടാളത്തിനായിരുന്നു. റോമൻ പട്ടാളം ക്യാപ്റ്റൻ മാൾസലസ് ആണ് യേശുവിനെ ക്രൂശിക്കുന്ന ചുമതല എടുത്തത്. അങ്ങനെ ഇരിക്കുമ്പോൾ പീലാത്തോസ് ഗവർണർ എന്ന രീതിയിൽ കരം പിരിവിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ചുമതല ഇവരെ നിരീക്ഷിക്കണം, ഇവരുടെ മൂവ്മെന്റ്. അതുകൊണ്ട് പീലാത്തോസ് നമ്മുടെ കർത്താവിന്റെ പ്രസംഗം ശരിക്കും ശ്രദ്ധിക്കുമായിരുന്നു. എന്നതായി പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി, കർത്താവ് രാഷ്ട്രീയമല്ല പറയുന്നത്, ഇതൊക്കെ കുണം പിടിക്കാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. താഴെ നിന്ന നേതൃത്വങ്ങൾ എന്തോ പറഞ്ഞെന്നറിയാം. ഇദ്ദേഹം ഇതിന് പറയാൻ കാരണമുണ്ട്. പുള്ളി പഠിച്ചു എന്തുകൊണ്ടാണ് യേശുവിനെ ഇവർ കാണിച്ചു കൊടുത്തതെന്ന്. പുള്ളിക്ക് പിടികിട്ടി ഒറ്റ കാരണം. അത് അന്നും ഇന്നും എല്ലാം ഉണ്ട്. ഒരായ ഇതിന്റെ കാരണക്കാരി. ഏതായ? സാറാമയായ അല്ല, അസൂയ. വായിച്ചേ മത്തായി 27:18 വായിച്ചേ. അതായി കാണിച്ചു കൊടുക്കാൻ കാര്യം. മത്തായി 27:18,
അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചതെന്ന് അവർ ഗ്രഹിച്ചിരുന്നു.
ഇല്ലാത്തതിന് ശരിക്കും മനസ്സിലായി. ഈ കർത്താവിനെ കൊണ്ട് കൊടുക്കാൻ കാരണം അസൂയ. ഇന്നും അതൊക്കെ തന്നെ. ഈ ആവശ്യമില്ലാത്ത ആരോപണങ്ങളെല്ലാം ഓരോരുത്തരെ കുറിച്ച് പറയുന്നതിന്റെ കാരണം ഈ ആയയുടെ പരിപാടിയാ. എന്നതായി അസൂയ ഇവർക്ക് കാരണമുണ്ട്. മഹാപുരോഹിതം കുട്ടരോഗിയെ കണ്ട സ്ഥലം വിടും, വഴി മാറിപ്പോവും, തമ്പുരാൻ തൊട്ട് സുഖമാക്കും. അസൂയ വരാതിരിക്കുവോ? ഭൂതത്തെ കണ്ട മഹാപുരോഹിതനെ നാട്ടിൽ കയറത്തില്ല. കർത്താവോ ചാടിക്കും, ചാടിക്കും. അസൂയ വരുവോ? നിങ്ങൾ പറ സ്വാഭാവികമാ. നൈനിലെ വിധവയ്ക്ക് ഏക മകൻ, അവന്റെ വ്യൂണറൽ. നേതൃത്വങ്ങൾക്ക് വളരെ സന്തോഷമാ. എന്താ ഇത് കഴിയുമ്പം ചിക്കിരി കൈ കിട്ടും. ശരിക്ക് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് വിട്ടു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടും ഇല്ലേ? പാട്ടുകാർക്ക് അതിനേക്കാൾ സന്തോഷം, അവർക്കും കിട്ടും. നമ്മുടെ ഭാഷ പറഞ്ഞ കാറ്ററിംഗുകാരൻ അതിനേക്കാൾ സന്തോഷം, അവനും കിട്ടും. അപ്പൊ ഈ സന്തോഷത്തിൽ ഇവരിങ്ങനെ വരിക.
കരച്ചിലും സങ്കടവും മിതവൊക്കെ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ബാക്കിയെല്ലാം ഇങ്ങനെ ഫോമിൽ വരിക. ഈ മതനേതൃത്വം വളരെ സന്തോഷത്തില്ല, നല്ലപോലെ സംഗതി ഒക്കും. ഏ വരുന്ന വഴി കർത്താവ് പറഞ്ഞു മഞ്ചലവിടെ നിർത്തല, നമ്മുടെ പാട്ടിൽ പറയാ ചെറുക്കണോ എഴുന്നേറ്റ് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. കാശ് മോഹിച്ചവനെല്ലാം പോയില്ലേ, അവർക്ക് മനസ്സിലായി ഈ പുള്ളി ഉണ്ടേ നമ്മുടെ വാതൽ അടയും, ഈ പുള്ളി ഉണ്ടേ നമ്മുടെ വാതൽ അടയും. ഭൂതത്തെ ഇറക്കുന്നവൻ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമാ, അല്പശക്തി പകരുന്നവൻ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമാ. ഇതാ അസൂയ. അഞ്ചപ്പമുണ്ട് ഒരു ഈ നേതൃത്വത്തിൽ ഒരുത്തൻ ഒരു നേരത്തേക്ക് തികയത്തില്ല. കർത്താവിന്റെ കൊടുത്താലോ അത് 5000 കൊടുക്കും. സ്തോത്രം. ഇതാ കാര്യം, അസൂയ. ഇത് വീലാത്തോസ് അദ്ദേഹം ബുദ്ധിജീവിയാ, സാധാരണക്കാരനെ പിടിച്ച് അവിടെ ഗവർണറാക്കത്തില്ല. ഈ വിപ്ലവ ചിന്താഗതിയുള്ള ജനത്തെ നിയന്ത്രിക്കാൻ അദ്ദേഹം പഠിച്ചപ്പോ മനസ്സിലായി ഇത് അസാമാന്യ പുള്ളിയാ. അതുകൊണ്ട് പബ്ലിക്കായിട്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. താഴെ നിന്ന പുള്ളികൾ പറഞ്ഞത് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. എന്തുവാ പറഞ്ഞത്? അവന്റെ രക്തം ഞങ്ങളുടെ മേൽ മാത്രമാ. നോക്കിക്കേ, ഇട്ടുകൊടുത്തു സമ്പാദ്യം തലമുറയ്ക്ക്, ഞങ്ങളുടെ തലമുറയ്ക്കും വരട്ടെ. ദൈവമക്കളെ, ഞാനൊരു മർമ്മം പറയാം. എന്റെ അനുഭവത്തിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരുവൻ രക്ഷിക്കപ്പെട്ടില്ലേ, നരകത്തിൽ പോകുന്നേ ഉള്ളൂ. ഒരഭിഷിക്തനായ ദൈവദാസന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ശാപമാണ്. ബാക്കി കാര്യങ്ങൾ ഇവിടെ ഞാൻ രാവിലെ ചോദിച്ചു, അദ്ദേഹം ഇവിടെ പറഞ്ഞതാണ് ഞാൻ അങ്ങ് വിടുക. എന്താ ആ ശാപം? ഇന്നും ആ ശാപം യഹൂദനിൽ നിന്നും മാറിയിട്ടില്ല. ദൈവപുത്രനെ ക്രൂശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതിന്റെ ശാപമേറ്റ ഒരു ജനമാണ് യഹൂദൻ. അത് മാറണമെങ്കിൽ അവനെ ശരിക്കുരുക്കി എടുക്കും. പക്ഷെ നമ്മൾ മാറിക്കൊടുക്കണം. കാരണം തിരുവചനം പറയുന്നത് എന്താണെന്നറിയാമോ? അവർക്കിന്ന് കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും ആത്മീയ അന്ധതയും. എന്തുകൊണ്ട്? കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടലിവായ എന്നെയും നിങ്ങളെ അങ്ങോട്ട് ഒട്ടിച്ചോണ്ടിരിക്കുക. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ലോകത്തിലെ ജനത്തെ മുഴുവൻ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 10:32 കാണാം, യഹൂദൻ, ലോക ജനത, അതിൽ നിന്നും വന്ന ദൈവസഭ, ഈ മൂന്നല്ലാതെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒന്നുമില്ല. 1 ലോക ജനത, 2 യഹൂദൻ, അബ്രഹാമിന്റെ സന്തതികൾ, 3 ദൈവസഭ. ആരാ? ലോക ജനതയിൽ നിന്നും ജാതികളിൽ നിന്നും കൃപ പ്രാപിച്ചവർ. ഇപ്പോൾ തന്നിരിക്കുന്നത് ജാതികളുടെ സംഖ്യ തികയുവോളവും ഇസ്രായേലിന് അംശമായി കാഠിന്യം. ഇതുപോലെ കറക്റ്റായ ഒരു വചനം. പലസ്തീനിൽ ചെന്നാൽ അവരുടെ നല്ല വരുമാനം ടൂറിസം ഗൈഡ്സ്, നല്ല ഒന്നാന്തരം ഇംഗ്ലീഷ് അറിയാവുന്നവർ, 4 സുവിശേഷം ശരിക്കറിയാവുന്നവർ. നമ്മൾ ചെന്നാൽ നമ്മളെ ത്രില്ലാക്കും. യേശു തമ്പുരാൻ സ്നാനപ്പെട്ടണം മുതൽ, ഉയർത്തണം മുതൽ, സ്വർഗാരോഹണം ചെയ്തവരെ കൊണ്ടു നടന്ന് കാണിക്കും. നമ്മൾ ത്രില്ലാവും. അവർക്കൊരു ത്രില്ല്, അവരുടെ വൈദ്യപ്പഴപ്പ്. അതാ അവർക്ക് കാണാത്ത കണ്ണ്, കേൾക്കാത്ത ചെവി, ആത്മീയ അന്ധത. എന്തിനാ? ജാതികളുടെ സംഖ്യ തികയ്ക്കാൻ. എങ്ങനെ? ഇത് ഇമ്മാത ട്രെയിനെ കുത്തിക്കേറ്റുന്നതല്ല. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിത്യതയിൽ എത്ര പേർ ഒന്നിച്ച് കാണണമെന്നുള്ള തമ്പുരാൻ എണ്ണമുണ്ട്. ആ എണ്ണം ഇന്നിവിടെ തികഞ്ഞാൽ ഇപ്പോ കർത്താവ് വരും. ജാതികളുടെ സംഖ്യ തികയുവോളവും ഇസ്രായേലിന് അംശമായി കാഠിന്യം. റോമർ 11 കാണാം. എങ്കിൽ അവരുടെ ഭ്രംശം എനിക്ക് നിങ്ങൾക്ക് നിരപ്പെ. ദൈവം ഇന്ന് അവനോട് നേരിട്ട് ഇടപെടുന്നില്ല, അതുകൊണ്ട് നാം ഈ കൃപയിൽ വന്നു. എന്നാൽ അവരെ അംഗീകരിക്കുന്നത് മരിച്ചവരുടെ ഉയർപ്പേ. അതായത് കർത്താവിന്റെ വരവിൽ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമ്പോൾ, മഹോപദ്രവം തുടങ്ങുമ്പോൾ ദൈവം പ്രത്യേക വിധത്തിൽ അവരോട് ഇടപെടാൻ തുടങ്ങും. പ്രകാരം ചിന്തിക്കാം, ഇന്ന് അവനോട് ദൈവം നേരിട്ട് ഇടപെടുന്നില്ല. എന്നാൽ ഈ ശാപമേറ്റ ജനം, AD 30 കർത്താവ് ഇത് പറഞ്ഞു. അടുത്ത സംഭവം കേട്ടോണം, ലോകം മുഴുവൻ ചെതറി. അവർക്കൊരു പേര് കിട്ടി, ദ വാണ്ടറിംഗ് ജൂ, അലയുന്ന യഹൂദൻ. ലോകം മുഴുവൻ ചെതറി. കേരളത്തിലെ കൊച്ചി വന്ന് താമസിച്ചു. തൃശൂരിനടുത്ത് ഒരു സ്ഥലമുണ്ട്, ഗുരുവായൂരിനടുത്ത്, മാള എന്ന് പറയും. മാള വാസ്തവത്തിൽ മലയാളം വാക്കല്ലെന്നാ പറയുന്നത്, ഒരു എബ്രായ വാക്ക്, അഭയസ്ഥാനം. അവിടെ വന്ന് കിടന്നു, ലോകം മുഴുവൻ ചെതറി. അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണല്ലോ, അവർ സഹിച്ച കഷ്ടങ്ങൾ ഞാൻ എടുക്കുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു വചന നിവൃത്തി, അങ്ങനെ ജാകാനുള്ളതല്ല. 99 വയസ്സ് പ്രായമുള്ള ഒരു പിതാവിനെ തമ്പുരാൻ കൊടുത്ത പ്രത്യേക ശക്തി കൊടുത്ത ഒരു ജനതതിയ. ദൈവം ഒതിനെ അനുഗ്രഹിച്ചാലുണ്ടല്ലോ, റബ്ബർ കൊണ്ട് തൂക്കുന്നവനല്ല ദൈവം. അതുകൊണ്ട് അവരെ നശിപ്പിക്കാനല്ല തമ്പുരാന്റെ പ്ലാൻ, അവരെ ക്ലീൻ ചെയ്യാനാ. അതുകൊണ്ടാ പറഞ്ഞത് അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിപ്പീൻ. AD 30 പറഞ്ഞു, അതിന്റെ കൊമ്പിളതാകും ഇല തളിർക്കും. കർത്താവിന്റെ വരവിന്റെ സഭയെ ചേർക്കാൻ കർത്താവിന്റെ വരവിന്റെ 5 അടയാളം. അത്തി തളിർക്കും. 18 നൂറ്റാണ്ടിന് ശേഷം ആരും ചിന്തിച്ചില്ല, 2 ലോകമഹായുദ്ധം കഴിഞ്ഞു, യുണൈറ്റഡ് നേഷൻസിനെ ഒരു ചിന്ത വന്നു. ഒരു കൂട്ടം ആളുകൾ അലയുന്നു, വേറെ പലരും അലയുന്നുണ്ട്. അവരെ കുറിച്ച് ഭാരം വന്നില്ല, ഈ ജനത്തെ കുറിച്ച് അലഞ്ഞു. ഇവിടെ മുമ്പേ എടുത്ത പോലെ സ്വതന്ത്ര കാഴ്ച എടുത്ത് യുണൈറ്റഡ് നേഷൻസ്. പൈസയല്ല, സ്ഥലം. നമുക്ക് ഇവരെ ഒന്ന് ഫിക്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കുറേശ്ശെ സ്ഥലം തരാൻ പറഞ്ഞു. അങ്ങനെ 23 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ കളക്ട് ചെയ്തു. 1948 മെയ് 14 ഡിക്ലെയർ ചെയ്തു, ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടായിരിക്കുന്നു. ഒന്നാമത്തെ പ്രവചനം അത്തിതളിർത്തു. 1948 മെയ് 14 അത്തിതളിർത്തു. അടുത്തത് കേട്ടോണ, കൊമ്പിളതായി. ഇതൊരു പ്രത്യേക ജനതതിയാ, ഇവന്റെ രക്തം വേറെയാ. ഇത് തമ്പുരാൻ 99 വയസ്സുള്ള അപ്പച്ചന് കൊടുത്ത സന്തതിയാ. അവന്റെ ശൂരത്വം വീരത്വം ഞാൻ പറയാം, നിങ്ങൾക്കറിയാം. ഏത് കാര്യത്തിന് ലോകത്തിൽ അന്നും ഇന്നും എന്നും മുമ്പിൽ നിൽക്കുന്നത് ഈ ഒരു കൂട്ടരാ. എല്ലാ കണ്ടുപിടുത്തത്തിനും പുറകിൽ അവരാ. കമ്മ്യൂണിസം മുതൽ ആറ്റം വരെ കണ്ടുപിടിച്ചത് ഈ പുള്ളികളാ. സ്തോത്രം. കൊമ്പിളതായി. 48 മെയ് 14 ഒരു രാഷ്ട്രമായെങ്കിൽ ഇന്ന് അവരെവിടെ വന്നു? ലോകത്തിന്റെ മുമ്പിൽ വന്നു. വചന നിവൃത്തിയാ, പ്രവചന നിവൃത്തിയാ. കൊമ്പിളതായി. മരുഭൂമിയിലേക്ക് മെഡിറ്ററേനിയങ്ങളിലെ വെള്ളം പമ്പ് ചെയ്ത് കയറ്റി, ശുദ്ധീകരിച്ച് കയറ്റി. കോളിഫ്ലവറും പൊട്ടറ്റയും ടൊമാറ്റോയും കൃഷി ചെയ്ത് കയറ്റിവിടുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഏറ്റവും മുമ്പിലാ. ഇന്ത്യ കഴിഞ്ഞ വർഷം പോലും മിസൈൽ കടം മേടിക്കുന്ന അവനോടാ. സകല ടെക്നോളജി അവരുടെയിലാ. ഫോട്ടോഗ്രാഫിക് ടെക്നോളജി ജപ്പാന്റെ ഒരു പിടിച്ചെടുത്തു. ഇപ്പൊ അവര് ഫ്രണ്ടിലായി. വചന നിവൃത്തി. അത്തി തളിർക്കും, കൊമ്പിളതാകും. നിങ്ങൾ വായിച്ചേ ദേവദാസനെ, നിങ്ങളൊന്ന് വായിച്ചേ.
അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പിളതായി. ഇല തളിർക്കുമ്പോൾ വേനൽ എടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
അത്തി തളിർക്കും, ഒന്നേ കൊമ്പിളതായി, ഇല തളർത്തു, രണ്ടേ മൂന്ന്. അങ്ങനെയാണ് വേനൽ പുറയിൽ. ഇത് പ്രവചനം ആ ഭാഷ പഠിക്കണം. കേരളത്തിൽ ഡിസംബറിൽ ഒന്ന് വരാങ്കിലേ റബർ മരത്തിലോട്ട് നോക്കിക്കണോ, എല്ലാ ചെറിയ ഇല വരും, തളിരില. ഉടനെ റബർ പ്ലാന്റേഷൻ ഉള്ളവരെല്ലാം പറയും പുറകെ വേനലാന്ന്. അതിന്റെ അർത്ഥം വേനൽ വരുന്നു. ഇതുപോലെ ഇത് ആത്മീയം. ഇസ്രായേലാകുന്ന ഒരു രാജ്യം ഉണ്ടായി കഴിയുമ്പോഴേ, കാരണം ഇത് ക്രിസ്തുവിനെ കണ്ടുമുട്ടാത്ത ഒരു ജനമാ ആയിട്ടില്ല. ശ്രദ്ധിച്ചോണേ, ഇത് നിമിത്ത ലോകത്തിന് രാഷ്ട്രീയ വേനൽ. ഉറക്കം വരുന്ന ഒരു കാര്യങ്ങളെ ഉയർത്തിക്കേ, ഉറക്കം വരാത്തവരുന്ന കാര്യങ്ങളെ ഉയർത്തിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നവർ, എന്താണ് ഈ രാഷ്ട്രീയ വേനൽ? 1945 സെക്കൻഡ് വേൾഡ് വാർ തീർന്നു. 3 വർഷം ലോകത്തിൽ പരമസമാധാനം. ഇതങ്ങോട്ട് തളിർത്തു. അന്നു മുതൽ ഇന്ന് വരെ ലോകത്തിന് രാഷ്ട്രീയ വേനൽ. ആർക്കിട്ടായി ഇവര് വെടിവെക്കുന്നെന്ന് അറിയാമോ? നമ്മൾ ദൈവജനം എന്നൊക്കെ പറയാം, സത്യമാ. പക്ഷെ ഇത് മാനസാന്തരപ്പെട്ടവനല്ല. മശിഹായെ കണ്ടിട്ടില്ല, മശിഹായെ അവർക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ക്രിസ്തു എന്ന് പറഞ്ഞ നിന്നയാ, ലോകത്തിന്റെ രക്ഷകൻ എന്ന് പറഞ്ഞ അവർ അംഗീകരിക്കുന്നില്ല. അതാ അവരുടെ വേനൽ. അവരാർക്കിട്ടാ വെടി കൊടുക്കുന്നത്? ചേട്ടന്മാർക്കിട്ട്. പിയല്ലോ യേശാവിന്റെ സന്തതി, യോർദാൻ ഇസ്മായേലിന്റെ സന്തതി, അവരെ ഇറബികൾ. അബ്രഹാമിന് കെതൂറായി ഉണ്ടായി. എല്ലാ അബ്രഹാമിന്റെ മക്കളാ, ഇസ്മായേലിന്റെ മക്കളാ. പ്രൈസ് ലോർഡ്. ഇവർ ഇസഹാക്കിന്റെ മക്കളാ. ഇത് ചേട്ടാനിമാരാ, മറ്റത് മുഴുവൻ ചേട്ടന്മാരാ. അവർക്കിട്ടായി താങ്ങ് താങ്ങുന്നേ. ഇത് ചോദിക്കാൻ ആളില്ല, ആർക്കും ചോദിക്കാനൊക്കത്തില്ല. ലോകത്തിലെ ശക്തരാജ്യമായ അമേരിക്കയ്ക്ക് ചോദിക്കാനൊക്കത്തില്ല. കാരണം അമേരിക്കയുടെ എക്കണോമി ഇരിക്കുന്നത് അമേരിക്കയിലെ യഹൂദന്മാരുടെ കയ്യിലാ. അവനെ പിണക്കി അവന്റെ നില മാറി. ബ്രിട്ടന് പിണക്കാനൊക്കത്തില്ല. അപ്പൊ ഈ വെടി നോക്കി നോക്കിക്കേ, ലോകത്തിന് വേനൽ. എങ്ങനെ തീവ്രവാദികൾ ഉണ്ടായി, അതിന്ന് ലോകത്തിനൊരു തലവേദന. 1451 പൊക്കമുണ്ടായിരുന്ന ട്രേഡ് സെന്റർ 100 മിനിറ്റ് രണ്ട് എങ്ങനെ ഗ്രൗണ്ട് സീറോ ആയി. ബില്ലാതൊന്നിനെ പറഞ്ഞു, ഞങ്ങൾക്ക് അമേരിക്കക്കാരോടല്ല വൈരാഗ്യം, ഞങ്ങളുടെ സഹോദരന്മാരെ തകർക്കുന്ന ഈ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന നയത്തിനോടാ ഇസ്രായേൽ കാരണം. ചോദിക്കാൻ ആളില്ലാതെ വന്നപ്പോ അവരാദ്യം ചെറിയ രീതിയിൽ രൂപം കൊടുത്തതാ. അതൊടുവി വളർന്ന് വലുതായി തീവ്രവാദികളായി ലോകം മുഴുവൻ നിരന്ന് ഇന്ത്യക്കും തലവേദനയായില്ലേ? വചന നിവൃത്തി, ലോകത്തിന് വേനൽ. എന്തുകൊണ്ട് സദാമിനെ പിടിച്ചു? എന്തുകൊണ്ട് ഇറാഖിനെ വിഴുങ്ങി? ഒറ്റ ഉത്തര ഇസ്രായേൽ. എന്തുകൊണ്ട് ഇപ്പൊ ഇറാനെതിരെ തകരാർ ഉപരോധം? ഇസ്രായേൽ. വചന നിവൃത്തി ഗൗരവമുള്ള വിഷയമാ. അറ്റി തളർക്കും, കൊമ്പിളതാകും, ലോകത്തിന് രാഷ്ട്രീയ വേനൽ. ഒരു രാജ്യത്തിലും സമാധാനമില്ല. പശ്ചിമേഷ്യ അന്ന് മുതലുള്ള പുകച്ചില തീർന്നിട്ടില്ല, തീരത്തില്ലത്. അത് ഇങ്ങനെ നമ്മുടെ പ്രിയം മരണം കരങ്ങളെ കുറിച്ച് സ്തുതിച്ചേ. അടുത്തത് കേട്ടോണം, വായിച്ച ദേവദാസനെ, നമ്മുടെ വിഷയത്തിലേക്ക് വരിക വേഗം.
അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളു.
പ്രവചനം ഇത് കാണുമ്പോഴല്ല, ഇതൊക്കെ കാണുമ്പം ഒന്ന് അത്യതിർക്കും, രണ്ട് ഇതൊക്കെ ലോകത്തിന് പൊളിറ്റിക്കൽ പ്രശ്നം. ഇത് കാണുമ്പോ നിങ്ങൾ ഓർത്തോണോ, അവൻ അടുക്കൽ വാതുക്കൽ. ആരാ ആരാ? വെരി ഗുഡ് ആൻസർ. അവൻ അടുക്ക വാതുക്കൽ. ഞാൻ ഇവിടെ നിന്നോണ്ട് പറയുക, അവൻ അടുക്ക വാതുക്കൽ ഞാനാണോ? അവൻ അടുക്ക വാതുക്കൽ അദ്ദേഹമാണോ? കർത്താവ് പറഞ്ഞറിയാവോ, അവൻ അടുക്ക വാതുക്കൽ. കർത്താവാണെ പറഞ്ഞതിനെ ഞാൻ വാതുക്കൽ, അവൻ അടുക്കൽ വാതുക്കൽ. ഇത് കർത്താവല്ല, ആ മറ്റേ പുള്ളിക്കാരൻ ലോകഭരണത്തിന്റെ വാതുക്കൽ. പ്രൈസ് ദി ലോർഡ്. അത്തിതളർക്കുകയും അത് നിമിത്തം ലോകത്തിന് രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തോണം അവൻ അടുക്കൽ വാതുക്കൽ. അതിന്റെ കൂടെ ഇന്നലെ പറഞ്ഞ ഓർത്തോണം ന്യൂ വേൾഡ് ഓർഡർ. ഒരു ഭരണാധികാരിയെ കണ്ടി ലോകം ദാഹിക്കുന്നു. അപ്പൊ രോഗം വരാത്ത, ബി പി പിടിക്കാത്ത, ഷുഗർ ഇല്ലാത്ത, വിത്തൗട്ട് ഒന്നും പറയാത്ത ഒരുത്തനെ വേണം. അതിന് സയൻസ് റെഡി, ഞങ്ങൾ തരാം. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ, ബ്ലച്ചതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ, അതിന്റെ നിഴല്, അപ്പൻ മകളെ കല്യാണം കഴിക്കുക, ഇതെല്ലാം കൂടെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ്. അവൻ അടുക്കൽ വാതുക്കൽ, എതിർ ക്രിസ്തു ലോകഭരണത്തിന്റെ വാതുക്കൽ. അകത്ത് കയറാൻ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ഇരിക്കുന്നവരൊന്ന് മാറിക്കൊടുത്താൽ ആള് കയറും, വിശുദ്ധന്മാർ മാറണം. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, പ്രവചനത്തിന്റെ സമാപ്തി കേട്ടോണം, വേഗം വായിക്കാം.
ഇതൊക്കെയും സംഭവിക്കുവോളും,
ഇതൊക്കെ സംഭവിക്കുവോളും
ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു.
ഭയങ്കര പ്രവചനമാ ഇതും. അല്ല, ഇതൊക്കെ സംഭവിക്കുവോളും ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. എനിക്ക് വളരെ സന്തോഷം, അഭിമാനമുണ്ട്. ഇവിടുത്തെ ദൈവദാസൻ പ്രവചനങ്ങളെ വളരെ ബഹുമാനിക്കുന്ന പ്രവാചകനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ സഭയിൽ നിന്നത് പറയുന്ന ഒരു അഭിമാനമായി ഞാൻ കരുതുന്നു. പ്രവചനം നമ്മൾ പഠിച്ചാൽ കാണാൻ, രണ്ട് വിധത്തിലാ മേജർ പ്രവചനം, മൈനർ പ്രവചനം. മേജർ പ്രവചനം രണ്ടു പ്രാവശ്യമായിട്ടേ നിവർത്തിക്കത്തുള്ളൂ, മൈനർ പ്രവചനം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ഒന്നേരെ തീരും. മേജർ പ്രവചനം രണ്ട് പ്രാവശ്യമായിട്ടാണ്, ഒന്ന് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്, പിന്നൊന്ന് ലേറ്റർ. കന്യക മറിയാമിനോടെ ഗബ്രിയേൽ മാലാക പറഞ്ഞത് മേജർ പ്രവചനമാ. അതിന്റെ ഒരു ഭാഗം നിവർത്തിക്കാൻ കിടപ്പുണ്ട്, ഒരു ഭാഗം നിവർത്തിച്ചു. നീ ഗർഭം ധരിക്കും, ഒരു മകനെ പ്രസവിക്കും, നിവർത്തിച്ചു. അവൻ യേശു എന്ന് പേരിടും, നിവർത്തിച്ചു. അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, നിവർത്തിച്ചോ? ഇല്ല, നിവർത്തിച്ചോ? നിവർത്തിച്ചു. ആരാ വിളിച്ചത്? മനുഷ്യൻ വിളിക്കാൻ മടിച്ചപ്പം സാത്താനോട് പറഞ്ഞു, വിളിയിടാം. 6000 ഒന്നിച്ചു കയറി വന്നു, യേശുവേ മഹാനായ ദൈവത്തിന്റെ പുത്ര. അതാ പറഞ്ഞത്, നമ്മൾ ആരാധിച്ചില്ല തൂണിനെ കൊണ്ട് ആരാധിപ്പിക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ വിളിക്കാൻ മടിച്ചു വന്ന് അച്ഛൻ അതായിരുന്നൊക്കെ പറഞ്ഞു, എന്നാ നീ വിളിക്കണ്ടടാ, പിശാചിനെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം, യേശുവേ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. നമ്മൾ ആരാധിക്കാൻ മടിച്ചാലുണ്ടല്ലോ, ഈ കല്ല് ആരാധിക്കും ഇല്ലേ? നിവർത്തിച്ചെന്നാൽ ബാക്കി കാര്യങ്ങൾ നിവർത്തിച്ചിട്ടില്ല. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവന്റെ രാജ്യത്വം സ്ഥിരമായിരിക്കും, അതിനവസാനം ഉണ്ടാകത്തില്ല. ഈ പ്രവചനം മേജറാ, ഈ പാർട്ട് നിവർത്തിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞ കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവയ്ക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലയായ്പാൻ ഇടയില്ല. എന്നാൽ നമ്മുടെ കർത്താവെ ദാവീദിന്റെ സിംഹാസനത്തിൽ രാജാവായിട്ട് വാഴും, അതാ സഹസ്രാബ്ദ വാഴ്ച. അന്നേ ഈ പ്രവചനം നിവർത്തിക്കത്തുള്ളൂ. അത് തന്നെ ശയ്യാ പ്രവചനം, മേജർ പ്രവചനം. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു ഒരെണ്ണം മുളച്ചു, നിവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്തൃമേശം നടത്തുമ്പോൾ നിവർത്തിച്ച ഒരു ഭാഗമാണ് വായിക്കുന്നത്. അവന്റെ അടിപ്പണികളാൽ നമുക്ക് സൗഖ്യം, രോമം കത്തിരിക്കുന്നതിന് മുൻപാകെ നിന്ന് കുഞ്ഞാടിനെ പോലെ അവൻ നിന്നു, നിവർത്തിച്ചു. എന്നാൽ ഇനി നിവർത്തിക്കാൻ കിടക്കുന്നു. സിംഹം കാള എന്ന പോലെ പുല്ലു നിന്നും, പാല് കുടിക്കുന്ന കുഞ്ഞ് സിംഹത്തിന്റെ പോതിൽ കൈയിടും. ഇത് നിവർത്തിച്ചിട്ടില്ല, അത് നിവർത്തിക്കും. മേജർ പ്രവചനമാ, സെക്കൻഡ് പാർട്ടാ, അത് കർത്താവ് രാജാവാകുമ്പോഴേ നിവർത്തിക്കത്തുള്ളൂ. അതുപോലെ യേശു നമ്പുരാൻ നേരിട്ട് പറഞ്ഞ പ്രവചനമായത്, ഇതൊക്കെ സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അതിന്റെ ഒരു പാർട്ട് നിവർത്തിച്ചു. AD 30 കർത്താവ് ഇത് പറഞ്ഞു. അന്ന് കർത്താവിന്റെ പ്രസംഗം കേട്ട തലമുറ, ശ്രദ്ധിക്കണേ, മരണം വഴിയായി മാറുന്നതിന് മുൻപേ കൃത്യം 40 കഴിഞ്ഞപ്പോൾ റോമൻ കമാൻഡർ ടൈറ്റസ് സെക്കൻഡ് യെരുശലേം നിരോധിച്ചു, പിടിച്ചു, ദേവാലയം കൊള്ളയടിച്ചു. ആരോ പറഞ്ഞു കൊടുത്ത അടിയിൽ വീണ സ്വർണം പാകിയിരിക്കുക, കല്ല് 10 ടണ്ണ, മനുഷ്യനാൽ ഇളക്കാൻ മേല. അതിന് അദ്ദേഹം ചെയ്തത് ആഫ്രിക്കയെ നാനെ കൊണ്ടുവന്നു, കലപ്പ വെച്ച് ഉഴുതു മറിച്ചു, ഒന്നും കിട്ടിയില്ല. പക്ഷെ പ്രവചന നിവൃത്തിയാ. കർത്താവ് പറഞ്ഞു കല്ലുമേ കല്ല് ശേഷിക്കത്തില്ല. നോക്കിക്കേ, കല്ലിമേ കല്ല് ശേഷിക്കത്തില്ല, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. കർത്താവിന്റെ പ്രസംഗം കേട്ടവർ മരണം വഴിയായി മാറുന്നതിന് മുൻപേ അന്നൊരാളൊരു പ്രസംഗം കേട്ട പുള്ളിക്ക് 30 വയസ്സുണ്ടെങ്കിൽ ആ പുള്ളിക്ക് 70 ആയപ്പം കൃത്യം 40 വർഷം കഴിഞ്ഞപ്പോൾ ആ തലമുറ മരിക്കും മുൻപേ കല്ലുമേ കല്ല് ശേഷിക്കാതെ അത് നടന്നു. കരങ്ങളെ ഓർത്ത് സ്തുതിച്ചേ. എങ്കിൽ രണ്ടാം ഭാഗം ഈ തലമുറ നിവർത്തിക്കാൻ പോകുന്നു. അത്തി തളിർത്തു. ഇതൊക്കെയും സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിയത്തില്ല. എപ്പോൾ കർത്താവ് വരും? 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ ഒരു രാഷ്ട്രമായി അത്തി തളിർത്തു. അന്നൊരമ്മച്ചി പ്രസവിച്ചെങ്കിൽ അന്ന് ജനിച്ച കുഞ്ഞാണ് അത്തി തളിർത്തത് കണ്ട തലമുറ. ഇസ്രായേൽ രാഷ്ട്രമായത് 1948 മെയ് 14-ന്. അന്ന് ലോകത്തിലെ ഏതെല്ലാം അമ്മച്ചിമാര് പ്രസവിച്ചിട്ടുണ്ടോ ആ കുട്ടികളാണ് അത്തി തളിർത്തത് കണ്ട തലമുറ. ആ തലമുറയ്ക്ക് ഇന്ന് വയസ്സ് എത്ര എന്നറിയാമോ? 63. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന, ശ്രദ്ധിച്ചോണം, 63 വയസ്സുള്ളവരെല്ലാം അത്തി തളിർത്തത് കണ്ട തലമുറ. കർത്താവ് പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുവോളോ ഈ തലമുറ ഒഴിയത്തില്ല. ഏതൊക്കെ? ദൈവസഭ എടുക്കപ്പെടും, പിശാചി ലോകം ഭരിക്കും, അത് ഈ തലമുറയിൽ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാനൊരു സദ്വർത്തമാനം പറയാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന 63 വയസ്സുകാർ എത്ര വരെ പോകുന്നു നമുക്കറിയാൻ മേല. എന്നാലും നമുക്കൊരു കണക്കുണ്ട് എവിടം വരെ പോകുവെന്ന് അല്ലേ. ഇപ്പോളെ രാവിലെ ഗുളിയ 7, ഉച്ചക്ക് 9. കഴിഞ്ഞ ആഴ്ച ഒരു അച്ചായൻ പറഞ്ഞു, പാസ്റ്ററെ ഗുളിയ നിന്ന് വയറ് നിറയ്ക്കും, മേമ്പടിക്ക് ഭക്ഷണവും കഴിക്കും. ഇന്ന് നിൽക്കുന്ന 63 വയസ്സുള്ളവർ എത്ര വരെ ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല. എങ്കിലും നമുക്കറിയാം മാക്സിമം എവിടം വരെ പോകുമെന്ന്. എങ്കിൽ ഞാൻ നിങ്ങളുടെ സദ്വർത്തമാനം പറയാൻ പോവുക, 63 വയസ്സും അതിൽ കുറവുമുള്ള എന്റെ പ്രഭാഷണം കേൾക്കുന്നവർ ദയവായി ഒന്ന് കര ഉയർത്തണം. 63 and below. കല്യാണാലോനയൊന്നുമല്ല, നിങ്ങൾ പേടിക്കണ്ട, ഒരു സദ്വർത്തമാനം പറയാൻ. ധൈര്യത്തോടെ പുറയിലാണ്ട കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്, ഇവരാരും കൈവെക്കുന്നില്ല. ഞാനൊരു സദ്വർത്തമാനം, കര ഉയർത്തിപ്പിടി, താക്കരുത്, തമ്പുരാൻ കാണണം. ഒരു സദ്വർത്തമാനം പറയാം. സ്വാഭാവിക മരണം ആർക്കും എപ്പോഴും എപ്പോഴും സംഭവിക്കാം എവിടെയും. എന്നാൽ ഈ ഉയർത്തിയ കരം വചനപ്രകാരം വിശുദ്ധിയിൽ ജീവിച്ചാൽ നിങ്ങളുടെ തലമുറയിൽ എന്റെ പ്രിയൻ വരും. അല്പം കൂടെ തുറന്നു പറയാം, നിങ്ങൾക്ക് ശവപ്പെട്ടി വേണ്ട, നിങ്ങളുടെ മൂക്കി പഞ്ഞി വെക്കത്തില്ല, നിങ്ങളെ മൊബൈൽ മോർച്ചറി വെക്കത്തില്ല, നിങ്ങളുടെ നെഞ്ചത്ത് പൂ വെക്കത്തില്ല. എന്റെ പ്രിയൻ ഈ തലമുറയിൽ വരും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു. നിങ്ങളോട് പ്രസംഗിക്കുന്ന തോമസ് മാമന് 72 വയസ്സുണ്ട്. എനിക്കൊരു വാഗ്ദത്തമുണ്ട് മകനെ, നീ പുൽപ്പുറ്റിൽ നിൽക്കുമ്പോ 34, കാറെ കയറുമ്പോ 72, ആ വിലത്തിലെ ഞാനും നിൽക്കുന്നത്. ഈ തലമുറയിൽ എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ഇത് വളരെ ഗൗരവമുള്ളതാ. ഇതിന്റെ കൂടെ റിലേറ്റഡ് തെളിവുകളോടെ ചിന്തിക്കണം ബാക്കി കാര്യങ്ങളെല്ലാം. എതിർക്രിസ്തു എവിടെ നിന്ന് വരും നോക്കിക്കേ. 5 വിധത്തിൽ ലോകത്തെ ജനതയെ അവൻ കൺട്രോൾ ചെയ്യും. അത് 5 റെഡി. ഒരു കൺവെൻഷൻ നടത്താനായിട്ട് നേരത്തെ പന്തലിട്ട് കസേര ഇടുന്നത് പോലെ എല്ലാം റെഡി. എവിടെ നിന്ന് വരും? ഞാൻ വിശ്വസിക്കുന്നത് ദൈവദാസനോട് പഠിപ്പിച്ചു കാണും. എങ്കിലും അതിലൊരു ചെറിയൊരാശയം പറയാൻ ഞാൻ പോവുക. 2600 വർഷം മുമ്പ് പറഞ്ഞ പ്രവചനം ഇന്ന് എന്താണെന്നറിയാമോ? ആൻഷ്യൻ വേൾഡ് ഹിസ്റ്ററി. ദൈവവചനത്തിന്റെ പ്രത്യേകത ഏതാ? എതിർ ക്രിസ്തു എവിടെ നിന്നും വരും വഴി. ഇവിടെ വരാനുള്ള വഴി അറിയാൻ മേലെങ്കിൽ ഇവിടെ വരാനൊക്കത്തില്ല. ഇതുപോലെ എതിർ ക്രിസ്തു എവിടെ നിന്നും വരും എന്ന് 2600 വർഷം മുമ്പ് പറഞ്ഞ പ്രവചനം ഇന്ന് പ്രവചനമായിട്ട് നമ്മൾ വിശുദ്ധിയിൽ നിൽക്കുമ്പോൾ അത് ലോകചരിത്രമാ. അത് പഠിക്കാതെ ലോകത്തിൽ ഒരു രാജ്യത്ത് ആർക്കും ഡിഗ്രി ഹിസ്റ്ററിയിൽ BA കിട്ടത്തില്ല. ഡാനിയൽ പ്രവചനം 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 4 മൃഗം ഭരിക്കും. വെളിപ്പാട് 13 പറയുന്നു, അതിന്റെ തുടർച്ചയായിട്ട് 5-ാമത്തെ മൃഗമാകുന്ന എതിർക്രിസ്തുവും വരും. ഈ 4 മൃഗം ഇന്ന് ലോകചരിത്രമായിട്ട് മാറി. വേഗം നമുക്ക് ഓടിച്ചിട്ട് മുന്നോട്ട് വരാം. ഡാനിയൽ പ്രവചനം 7-ാം അധ്യായം 1-ാം വാക്യം വേഗം വായിച്ചേ. ഡാനിയൽ പ്രവചനം 7-ാം അധ്യായം 1-ാം വാക്യം മുതൽ.
ബാബേൽ രാജാവായ ബേൽസെസറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവൻ കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു.
പ്രവചന ഭാഷയാ. ആകാശത്തിന്റെ കാറ്റെന്ന് പറഞ്ഞാൽ ഈ അടിക്കുന്ന കാറ്റല്ല, ആകാശത്തിന്റെ അധികാരിയായ സാത്താന്റെ ശക്തി മഹാസമുദ്രത്തിന് മേലടിച്ചു. ലോകത്തിലെ ഈ സമുദ്രമല്ല, യെശയ്യാവ് 17:12 മനുഷ്യ മഹാസമുദ്രത്തിൽ അടിക്കുമ്പോൾ. അടുത്ത വാക്യം, അപ്പോൾ
തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു.
എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും? സാവകാശമായിട്ട് കേൾക്കണമേ. BC 600s പറഞ്ഞു ലോകത്തിൽ കഠോരമായ 4 ഭരണങ്ങൾ ഉണ്ടാകും. ഉണ്ടായാൽ അതിന്റെ കണ്ടിന്യൂറ്റി വരുമ്പോൾ എതിർ ക്രിസ്തു കയറി വരും. അതിന്റെ കൂടി പ്രവചനം എല്ലാം ചേർത്ത് പഠിച്ചോണം. ഒന്നാമത്തേത്
സിംഹത്തോട് സദൃശ്യവും കഴുകൻ ചിറകുള്ളതുമായിരുന്നു.
അടുത്ത വാക്യം,
ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി, അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി, അതിന് മനുഷ്യ ഹൃദയവും കൊടുത്തു. രണ്ടാമത്തേത്
കരടിയോട്. വേഗം പറഞ്ഞു തീർക്കാനായിട്ട് അധികം വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ലോകം കണ്ട ഒന്നാമത്തെ സാമ്രാജ്യം ആ ബാബിലോൺ സാമ്രാജ്യം, എംപറർ നെബുക്കദ്നേസർ, അതുവരെ രാജാക്കന്മാരേ ഉള്ളൂ. അനേക രാജ്യങ്ങളിൽ കോർത്തിണക്കി ആദ്യം ഭരിച്ച പുള്ളിയുടെ പേരാണ് നെബുക്കദ്നേസർ. സിംഹം പോലിരുന്നു, ഭരിച്ചു. ദാനിയേൽ മുന്നറിയിപ്പ് കൊടുത്തു, നമുക്കൊരു അപകടം വരുന്നുണ്ട്, നീതിയാൽ പാപങ്ങളെ മാറ്റാൻ. ഈ അഹങ്കാരത്തിൽ പുള്ളി പറഞ്ഞു തന്റെ ഭാര്യ മേദ്യ ദേശക്കാരത്തിയാ, ആ രാജ്യക്ക് ഏറ്റവും ഇഷ്ടം ഗാർഡനാ, അതിനാ പുരാതന 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കിയത്. അതിന്റെ മേളിൽ കൂടെ നടന്നപ്പോ പുള്ളി പറഞ്ഞു ഇത് ഞാൻ എന്റെ പണക്കൊഴുപ്പിൽ സൃഷ്ടിച്ചതാ. അവനെ നിലത്തുനിന്നും പൊക്കി, പ്രവചനം സത്യമാ, പൊക്കി. അവനൊരു രോഗം വന്നു, കാളകളുടെ കൂടെ പോയി താമസിച്ചു, പുല്ലു തിന്നു, നഖം വളർന്നു. ആധുനിക മെഡിസൈൻസ് ആ രോഗം കണ്ടുപിടിച്ചു, മെഡിക്കൽ സയൻസ്. അതൊരു മെന്റൽ ഡിസീസാ. അതിന്റെ പേര് അവർ പറയുന്ന ലൈക്കൻട്രോഫി, സ്കിസോഫ്രീനിയയുടെ എഴുത്തി, മെന്റൽ ഡിസീസ്. 7 കിടന്നവൻ അവിടെ വനന നിവർത്തിച്ചു. അടുത്തത് രണ്ടാമത്തെ മൃഗം വായിച്ചേ, ഇത് നോക്കിക്കേ, എവിടുന്ന് എതിർ ക്രിസ്തു വരും, അവിടുന്ന് തുടങ്ങുക ചെയിൻ പോലെ. അടുത്തൊന്ന് വായിച്ചേ,
രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു.
അടുത്തതേ,
അതൊരു പാർശ്വം ഉയർത്തി,
ഒരു കാൽ ഉയർത്തിയും
വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയെല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു.
രണ്ടാമത് കണ്ടത് ഒരു കരടി, ഒരു കാൽ ഉയർത്തി പിടിച്ചിരിക്കുന്നു, വായിൽ 3 വാരിയെല്ല്, ഫോട്ടോ എടുത്ത പോലെ നിവർത്തിച്ചു. 2 രാജ്യങ്ങൾ ഒന്നിച്ചു കയറി ഭരിച്ചു, മേദ്യരും പാർശ്യരും. മേദ്യർക്കായിരുന്നു മുൻതൂക്കം, അതുകൊണ്ടാണ് ഒരു കാൽ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. വായിൽ 3 റിബ് കടിച്ചു പിടിച്ചു. ഇതുപോലെ കറക്റ്റ് പ്രവചനം, പ്രവചനത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ലിബിയ, ഈജിപ്ത്, ബാബിലോൺ, ഈ 3 രാജ്യം അവർ പിടിച്ചെടുത്തു. പ്രവചനം നിവർത്തിച്ചു, വരിക. എവിടുന്ന് വരും? ആന്റി ക്രൈസ്റ്റ്. BC 600 അങ്ങോട്ട് തുടങ്ങി. അടുത്തൊന്ന് വായിച്ചേ,
അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു.
അടുത്ത വാക്യം,
പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു, അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു, മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു, അതിന് ആധിപത്യം ലഭിച്ചു.
മൂന്നാമത് കണ്ട പുള്ളിപ്പുലി, 4 ചിറക്, 4 തല. ലോകം കണ്ട ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരി, ഫിലിപ്പ് രാജാവിന്റെ മകൻ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. കുട്ടികളെല്ലാം പഠിക്കുന്നതാ. ഗ്രീക്ക് സാമ്രാജ്യം, 4 ചിറക്, എത്യോപ്യ മുതൽ ഇന്നത്തെ പാകിസ്ഥാൻ, അന്നത്തെ ഇന്ത്യ വരെ ഒന്ന് പിടിച്ചിട്ടു പോയി. 4 ചിറക് ലോകം മുഴുവൻ പടയോട്ടം നടത്തി. ഒടുവിൽ കേൾക്കണമേ, 4 തല. ഇതുപോലെ പ്രവചനം നിവർത്തിച്ചത്, അതിന് ആധിപത്യം. ഇദ്ദേഹം മക്കളിൽ, ഇദ്ദേഹത്തിന് 30-ാമത്തെ വയസ്സിൽ അധികാര ഭ്രമത്തിൽ ഒരു പകൽ മുഴുവൻ മദ്യപിച്ച്, ചരിത്രം പറയുന്നു ഒരു രാത്രി മുഴുവൻ കൊട്ടാരക്കുളത്തിൽ കുളിച്ച്, പിറ്റേ ദിവസം ടൈഫോയിഡ്, 12 ആള് പോയി. ഈ ബൃഹത്തായ രാജ്യം ഭരിക്കാൻ ആളില്ല. വചനം നിവർത്തിച്ചു, 4 തല, തലയ്ക്ക് ആധിപത്യം. ഇദ്ദേഹത്തിന്റെ 4 സീനിയർ കമാൻഡേഴ്സ് ഈ രാജ്യം വീതിച്ചെടുത്ത് നോക്കിക്കേ, 4 തല, അതിന് ആധിപത്യം. പടിഞ്ഞാറൻ ഭാഗം മുഴുവൻ സീനിയർ ക്യാപ്റ്റൻ ലെസ്സി മക്കിസ് എടുത്തു. കാതലായ ഭാഗ്യം മാസിഡോണിയ, അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവ് ക്യാപ്റ്റൻ കസാണ്ടർ എടുത്തു. സിറിയ, ക്യാപ്റ്റൻ ട്രോളമി എടുത്തു. ഈജിപ്റ്റ്, ക്യാപ്റ്റൻ സെലൂക്യസ് എടുത്തു. നമ്മുടെ ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, പാട്ടുപുസ്തകമല്ല, നടക്കുന്ന കാര്യമാണ്. നിവർത്തിച്ചു, നമ്മൾ വരിക. എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും? അടുത്തൊന്ന് വായിച്ചേ,
രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4 മൃഗത്തെ കണ്ടു.
അടുത്ത വാക്യം,
അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു, അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു.
നമ്മൾ ഒന്ന് ഇരിക്കുക. എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും? ലോകം കണ്ട 4 സാമ്രാജ്യം, ഇരുമ്പ് ഭരണം, മനുഷ്യ സംസ്കാരത്തിന്റെ കറുത്ത പൊട്ട്, ലോകത്തെ വല്ലാണ്ട് ഭരിച്ച സാമ്രാജ്യം. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, റോമൻ സാമ്രാജ്യം. കുറ്റവാളികളെ ജീവനോടെ തൊലി പൊളിക്കുക, എണ്ണ ഫ്രൈ ചെയ്യുക, രാജാക്കന്മാരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കുറ്റവാളികളെ, വിശേഷാൽ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെ 30-അടി അകലത്തിൽ നിർത്തി പുറകെ കൈകൊട്ടി, കൈകെട്ടി, തലയിൽ തുണിചുറ്റി, എണ്ണയൊഴിച്ച്, തീ കത്തിച്ച്, ആ വെളിച്ചത്തിൽ ഡാൻസ് ചെയ്തവർ. ഇരുമ്പ് ഭരണം. ഇന്നും നിങ്ങളൊന്ന് എന്നേ നമുക്കൊന്ന് എല്ലാം റോമിൽ അവിടെ കിടപ്പുണ്ട്, ഭൂഗർഭ തിയേറ്റർ, കൊലോസിയം, ആയിരക്കണക്കിന് റോമൻസ് ഇരിക്കും. പ്രത്യേക ദിവസം തിയേറ്റർ, ഭൂഗർഭ തിയേറ്റർ ഇന്നുണ്ട് അവിടെ. അതിന്റെ അപ്പുറത്ത് കാറ്റപ്പോമ്പ്, കാറ്റക്കോം, നൂറുകണക്കിന് ആയിരക്കണക്കിന് റോമൻസ് ഇരിക്കും. കുറ്റവാളികളാന്ന് പറഞ്ഞ് ക്രൈസ്തവരെ കൊണ്ടുവരും, സിംഹങ്ങളെ ഇറക്കിവിടും, ദൈവദാസന്മാരെ എറിയും. പൂച്ച എലിയെ കടിച്ചു പറിക്കുന്ന പോലെ കടിച്ചു പറിച്ചു. അധികമാർക്കും അറിയാമല്ലാത്ത ഒരു കാര്യം പറയാം, 10-ാമത്തെ റോമൻ ചക്രവർത്തി ബർത്ത്ഡേ ആഘോഷിച്ചു. ആയിരക്കണക്കിന് റോമൻസ് ഇരിക്കുമ്പോൾ ഒരു ദൈവദാസനെ, ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു, നമ്മുടെ സുനിൽ പാഷയുടെ പ്രായമുള്ള ഒരാളിനെ കൊണ്ടുവന്നു പറഞ്ഞു, നീ നിന്റെ യേശുവിനെ ഉപേക്ഷിക്കാൻ നിന്നെ വീട്ടിൽ പോയി ജീവിക്കാം, അല്ലേ ഈ സിംഹം നിന്നെ തിന്നു തീർക്കുമെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, ദർശനമില്ലാത്തവനാണ് പ്രൈസലോട് രണ്ട് ഗ്ലോറിയും പറഞ്ഞു ഇറങ്ങിപ്പോയേനെ. അദ്ദേഹം പറഞ്ഞു, എന്റെ യേശുവിനെ ഉപേക്ഷിച്ച ഒരു പരിപാടി എനിക്കില്ലെന്ന്. ഈ റോമൻ ചക്രവർത്തി റോമൻ ഭാഷയിൽ ഒരു ചോദ്യം ചോദിച്ചെന്ന് അഹങ്കാരത്തിൽ, വേർ ഈസ് യുവർ കാർപെന്റർ? ഞാൻ നിന്നെ സിംഹത്തിന് എറിയാൻ പോവുക, നിന്റെ അച്ഛൻ എവിടെ? അതേ ആത്മാവിൻ ഇദ്ദേഹം കൊടുത്ത മറുപടി കേൾക്കണോ? റോമൻ ഭാഷയിൽ, മൈ കാർപെന്റർ ഈസ് മേക്കിംഗ് എ പാലസ് ഫോർ മീ ആൻഡ് എ കോഫിൻ ഫോർ യു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ തലമുറയിൽ റോമൻ സാമ്രാജ്യം തീർന്നു. ദൈവസഭ ബാംഗ്ലൂരിൽ, ബദേൽ, കോട്ടയത്തെ ലോകം മുഴുവൻ എന്റെ ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാ. നാലാം സാമ്രാജ്യവും തറവറ്റി. നമ്മൾ നോക്കാം ഏതൊരു ക്രിസ്തു എവിടെ നിന്നും വരും. അടുത്ത വാക്യം വായിച്ചു,
മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു.
അതാ വിഷയം. അടുത്തത് കേട്ടോ,
അതിന് 10 കൊമ്പുണ്ടായിരുന്നു.
ഇത് വായിക്കുന്നത്, ഇത്രയും സംഭവം ചരിത്രത്തിൽ നിറവേറി, ഇതും നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഈ നാല് കാര്യങ്ങൾ ഓൾറെഡി ഹാസ് ഫുൾഫിൽഡ് ഇൻ ദ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ദ പ്രസന്റ് തിങ് ഈസ് ഫുൾഫില്ലിംഗ് ഓൺ യുവർ ടൈം. എന്റെ നിങ്ങളുടെ മുമ്പിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു ക്രിസ്തു എവിടെ നിന്ന് വരും, ഒന്നുകൂടെ വായിക്കാം.
മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു.
10 കൊമ്പുണ്ടായിരുന്നു. വായിച്ചോ.
ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോട് പറഞ്ഞുപോയി.
ഈ ചെറിയ കൊമ്പാണ് നമ്മൾ പറയുന്ന അന്തിക്രിസ്തു, എതിർ ക്രിസ്തു. 10 കൊമ്പുകളുടെ ഇടയിൽ ചെറിയ കൊമ്പ്. 24-ാമത്തെ വാക്യത്തിൽ വ്യക്തമാണ് ഈ കൊമ്പെന്താന്ന്. വായിക്കാം.
ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ,
ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ
എഴുന്നേൽപ്പാൻ ഇരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു.
അടുത്ത വാക്യം,
അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും.
അവനാണ് അന്തിക്രിസ്തു. വാക്യം പറയട്ടോണം.
അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച്ചു കളയും.
ലോകത്തിൽ 3 ഭരണമുണ്ട്, ഡെമോക്രസി, കിങ്ഷിപ്പ്, ഡിക്റ്റേറ്റർഷിപ്പ്. ഏകാധിപത്യം, ജനാധിപത്യം, രാജഭരണം. ഇത് 3 അവൻ കളഞ്ഞിട്ട് ടൈറൻസി, സർവാധിപത്യം എടുക്കും. ശ്രദ്ധിക്കുക, തിരുവചനം പറയുന്നു റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 രാജാക്കന്മാർ ഒന്നിച്ച് ഐക്യതയോടെ വരുന്ന കാലം. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ ഐക്യതയോടെ 10 രാജാക്കന്മാർ വന്നാൽ ആ കാലഘട്ടത്തിൽ എതിർക്രിസ്തു വരും, വെളിപ്പെടും. എതിർക്രിസ്തു വെളിപ്പെടണമെങ്കിൽ ദൈവസഭ മാറണം. നമ്മുടെ വിഷയം അതാ. എന്താണ് ഈ 10 രാജാക്കന്മാർ ചരിത്രം ഇത്ര കറക്റ്റ്? 1953 ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായി. 75 വർഷം അവർ പരസ്പര യുദ്ധം ചെയ്തു, അടി നടത്തി, ക്ഷീണിച്ചു. അതിന്റെ കൂടെ 2 ലോകമഹായുദ്ധവും കൂടെ കണ്ടു. അവർ തകർന്നു. ഉടനെ അവർ പറഞ്ഞു, ഇനി നമുക്ക് അടി നടത്തേണ്ട, സ്നേഹിച്ചു പോകാം, നമുക്ക് ഇരുമ്പും കരിയും വിൽക്കാം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. അതിന്റെ പേരാണ് ECSU, യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി. യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി, നമുക്കിത് വിൽക്കാം. അങ്ങനെ അവർ രണ്ടും കൂടെ ഒന്നായി. ഉടനെ കുറച്ച് വർഷം കഴിഞ്ഞപ്പം റോമിലെ ഒരു ടീ ക്ലബിൽ കൂടിയ ബുദ്ധിജീവികൾ പറഞ്ഞു, നമുക്കും ഈ കൂടെ കൂടാ. അങ്ങനെ വേറെ ഒരു 10 പുള്ളികളും കൂടെ ചേർന്നു. അങ്ങനെ 12 പുള്ളികൾ ചേർന്ന് ഫോം ചെയ്ത സംവിധാനത്തിന്റെ പേരാണ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ECE. ഇന്ന് 2 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ 27 രാജ്യങ്ങളുണ്ട്. പക്ഷെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ട്രസ്റ്റീസ് 12 പേർ. ശ്രദ്ധിച്ചോണം, വചനത്തിലേക്ക് വരിക. ഞാൻ അവരുടെ പേര് പറയാം, 2 പ്രാവശ്യം പറയാം. അന്നേരം എഴുന്നേറ്റ് പേര് പറയുന്ന ആളിന് എന്റെ ഒരു കോംപ്ലിമെന്റ് തരാം. 12 രാജ്യങ്ങൾ ചേർന്ന് ഫോം ചെയ്തു. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. വൺസ് മോർ, ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. എനിബഡി? ശ്രദ്ധിച്ചാണേ, ഒരിക്കൽ കൂടെ പറയാം. നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യണം. ലോകത്തിലെ മിടുക്കന്മാരും ഇതിനകത്ത് ഇല്ല. ധനവും കൊണ്ടും കഴിവ് കൊണ്ടും മിടുക്കുള്ള അമേരിക്കയുണ്ട്, അടിപ്പിച്ചിട്ടില്ല. ആൾബലം കൊണ്ട് ഏറ്റവും ശരീരശേഷിയുള്ള ആഫ്രിക്കക്കാരാ, അവരില്ല. ബിസിനസിൽ മുമ്പിൽ നിൽക്കുന്ന ജപ്പാൻ, കൊറിയ ഇല്ല. ജനസംഖ്യയിൽ ഏറ്റവും മുമ്പിൽ ചൈന, അവരില്ല. സോഷ്യലിസത്തിന്റെ കഥ ആദ്യം കൊണ്ടുവന്ന സോവിയറ്റ് റഷ്യ ഇല്ല. ഈ സമ്പദ്ഘടന തകർന്നിട്ട് പിടിച്ചു നിൽക്കുന്ന അറബി ഷെയ്ക്കുമാർ, അവരില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരമുള്ള രാജ്യം ഏതാണെന്നറിയാമോ? അഭിമാനത്തോടെ പറയണം, ലോകത്തിലെ ഏറ്റവും നമുക്ക് നിറം വെളി കുറവാന്നേ ഉള്ളൂ, അകത്ത് നമ്മുടെ നിറമുള്ളവന് വളരെ കുറവാ. കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചേ. ഇത്രയും സംസ്കാരമുള്ള ഒരു രാജ്യം ലോകത്തിലില്ല, നമ്മളില്ല. ഇതെല്ലാം ഒഴിവാക്കി മലയാളിയുടെ ഭാഷയിൽ അച്ചിങ്ങാപ്പയർ പോലുള്ള 12 അവരായി ലോകത്തെ നിയന്ത്രിക്കുന്നത്. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ, ഇതിൽ പല രാജ്യങ്ങളുടെ പേര് പലരും കേട്ടിട്ട് പോലുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, 12 അതിനകത്ത് ഫ്രാൻസും ജർമ്മനിയും 1953 തത്വത്തിൽ ഒന്നായി മുന്നോട്ട് വന്ന് ECSU, അപ്പൊ 11. പിന്നെ വേറെ ഒരു പരിപാടി, ഇതിനിടയിൽ ഒരു പിന്മാറ്റക്കാരൻ കയറിയിട്ടുണ്ട്, അവന്റെ പേരാ ബ്രിട്ടൻ. അവന്റെ പേര് പാഷണന്മാരുടെ ഭാഷ പിന്മാറ്റക്കാരൻ. പിന്മാറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ യോഗം തുടങ്ങി 1 കഴിഞ്ഞാൽ വരത്തുള്ളൂ, ഞങ്ങളുടെ ഭാഷയാണ്. സ്തോത്രാഴ്ച എടുക്കുമ്പോ അവൻ ടോയ്ലറ്റ് റൂമിൽ പോകും, അവന്റെ പേരാ പിന്മാറ്റക്കാരൻ. ബ്രിട്ടൻ പിന്മാറ്റക്കാരൻ, തെളിവ് പറയാം. ഇവന്റെ കറൻസി അവന് വേണ്ട, അവന് അവന്റെ പൗണ്ട ഇന്ന് കൊള്ളു, അവിടെ നിന്ന് യൂറോയും കൊണ്ട് തന്നാ വേണ്ട. ഒറ്റ മീറ്റിംഗിൽ അവൻ പങ്കെടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ 10 എന്താണെന്നറിയാം? ഈ 10 പ്രത്യേകത, ഇത് വചന നിവൃത്തി. ഈ 10 രാജ്യങ്ങളുടെ നിയമം, ലിപി, സംസ്കാരം, വസ്ത്രധാരണം, ഭക്ഷണം, വിവാഹരീതി, ശവസംസ്കാരം, വീട് നിർമ്മാണം, മുഴുവൻ അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ തുടർച്ച. വചനം നിവർത്തിച്ച കണ്ടോ? ഞാൻ നിങ്ങളുടെ ഭാഷ തെളിച്ചു പറയാം. ബാംഗ്ലൂർ ജീവിച്ചവര്, ജനിച്ചു വളർന്നവരല്ലേ നിങ്ങളൊക്കെ? നിങ്ങളുടെ കൾച്ചർ ഏതാ? സംസ്കാരം ഏതാ? 20-25 വർഷമായി ദേവദാസനും ആന്റി ഇവിടാ. എന്നിട്ട് എനിക്ക് ഉച്ചക്ക് കിട്ടിയത് അവിയലും തോരനുമാ. അത് എവിടുത്തതാ? മല്ലപ്പള്ളിയിലെയും തിരുവല്ലയിലെയും ഇല്ലേ? പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിച്ചോ, അതായി കൾച്ചർ എന്ന് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇവിടെ വന്ന് 10-25 വർഷം ചെറുപ്പത്തിലെ വന്ന് ജോലി കയറി ഇവിടെ ഇത്ര നിലയിലായ പുള്ളിക്കാരൻ എനിക്ക് ഇന്നലെ ആന്റി തന്നത് 1 അവിയലും ബീൻസ് തോരനും നല്ല തീയലും മലയാളിയുടെ. എന്താ കൾച്ചർ? തിരുവല്ലയിലെ മല്ലപ്പള്ളിയിലെയും ഇതുപോലെ ഈ 10 നിയമം, ലിപി, സംസ്കാരം, വിവാഹരീതി, വീട് നിർമ്മാണം എല്ലാം അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിന്റെ തുടർച്ച. അങ്ങനെയാണെങ്കിൽ തിരുവചനം പറയുന്നു, 10 ഐക്യതയുടെ വന്നാൽ അതിനിടയിൽ എതിർ ക്രിസ്തു വരും. കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ചേ. തീർന്നില്ല, അവർ 2 പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നു. വചന നിവൃത്തി അവർക്ക് സ്വന്തം. നമുക്കറിയാം അവന്റെ യൂറോ കയറി വന്നത് കണ്ടോ? 1 എക്കണോമി വരാൻ പോവുക. ഇതർ ക്രിസ്തു ഭരിക്കുമ്പോ 3 സിസ്റ്റമാ: 1 ഗവൺമെന്റ്, 1 റിലിജൻ, 1 ഗവൺമെന്റ്, 1 എക്കണോമി. ബൈബിളിലെ വാക്യമാ 1 റിലിജൻ. വെളിപ്പാട് 13:5, 1 ഗവൺമെന്റ് വെളിപ്പാട് 13:7, 1 എക്കണോമി വെളിപ്പാട് 13:16. ഇതിന്റെ മുന്നോട്ടാ അവൻ വന്നു കഴിഞ്ഞു. അവന്റെ നാണയത്തിന്റെ പേരാ യൂറോ. യൂറോ ഇല്ല, കറൻസി കത്തിച്ച് വിടുന്നുണ്ട് എല്ലായിടത്തും. യൂറോ കയറി വന്നു. അവർ 2003 സെപ്റ്റംബർ, ചരിത്രത്തിൽ നാഴികക്കല്ല, സെപ്റ്റംബർ 1 അവരൊരു പ്രഖ്യാപനം നടത്തി. ആരും എതിർക്കുന്നില്ല. ഇറാൻ ഒരു സമ്പന്ന എണ്ണയും ഗ്യാസും കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷെ ഇന്ന് അവർ സാമ്പത്തിക തകർച്ചയിലാണ് ഇറാൻ. കാരണം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക. ഒരു സാധനം വിൽക്കാനൊക്കത്തില്ല അവർക്ക്. കഴിഞ്ഞതിന്റെ തലേമാസം അവരുടെ ഒരു ഫ്ലൈറ്റ് അല്ല സാധാരണ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട് 100+ ആള് മരിച്ചു, പ്ലെയിൻ അപകടം. കാരണം എന്നാണെന്നറിയാമോ? അവരുടെ പ്ലെയിനിന് പാർട്സ് കിട്ടുന്നില്ല വെളിയിൽ. അമേരിക്ക ബാൻ ചെയ്തിരിക്കുക കൊടുക്കരുതെന്ന്. അതിന് പഴഞ്ഞം പാർട്സ് ഇട്ട് ഓടിച്ചാ പ്ലെയിൻ കത്തിയത്. ഒറ്റ കാരണമാ പറയുന്നത്, ഇവരാറ്റം ഉണ്ടാക്കാൻ പോകുന്നു. ഉണ്ടാക്കുന്നോ ഇല്ലയോ നമുക്കറിയാമല്ല, തെളിവുണ്ടോന്നും അറിയാമല്ല. എനിവേ ആ പേരിൽ ഉപരോധം സൃഷ്ടിച്ചു. എന്നാൽ 2003 സെപ്റ്റംബർ 1 EEC അവരുടെ ഹെഡ്ക്വാർട്ടറായ ബ്രസൽസിൽ വെച്ച് പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്ന് മാറ്റമുണ്ടാക്കും, ഞങ്ങൾ ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കും. ആദ്യമേ സമാധാനത്തിനായിരിക്കും, പിന്നെ വേറെ പരിപാടിക്ക് നമ്മൾ പൊങ്ങയൊക്കെ അല്ലേ. ഈ നാടൻപാട്ട് പറഞ്ഞ ആദ്യം വളയത്തിൽ കൂടെ ചാടും, പിന്നൊരു ചാട്ടയും ഉണ്ട് വളയമില്ലാതെ. 2003 സെപ്റ്റംബർ 1 പറഞ്ഞു, ഞങ്ങൾ ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ ഉണ്ടാക്കും. ആർക്കും ഒരു പ്രതിഷേധവുമില്ല, ആരും അനങ്ങുന്നില്ല. എന്താണെന്നറിയാവോ? വചന നിവൃത്തിയ. തിരുവചനം പറയുന്നുണ്ട്, എതിർ ക്രിസ്തു ഭരിക്കണമെങ്കിൽ അവൻ ഇത് കിട്ടണം. വായിക്കാം വെളിപ്പാട് 6:3 വായിക്കാം. വെളിപ്പാട് 6:3 വായിച്ചേ.
അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്നും വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവനും മനുഷ്യൻ അന്യവനും കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി.
ഒരു വലിയ വാൾ അവൻ കൊണ്ടുവന്നല്ല, ഒരു വലിയ വാൾ അവന് കിട്ടി. ഇത്ര കറക്റ്റാ. വാള് കൃഷിയായുധമല്ല, യുദ്ധായുധമാ. ഒരു രാജ്യത്ത് ഒരു കാലത്തും വാള് കൃഷിയായുധമല്ല, യുദ്ധായുധമാ. അങ്ങനെയാണെങ്കിൽ ഈ കാലത്തെ ഏറ്റവും വലിയ യുദ്ധായുധം എന്നതാ വാള്, ആറ്റമായുധം. ബാക്കി കണ്ടോ, ആറ്റമായുധം കൊണ്ടുവന്നല്ല കിട്ടി. ഈ മൈക്ക് ഞാൻ കൊണ്ടുവന്നല്ല, ഇതെനിക്ക് തന്നതാ ഇവിടെ കേറി കഴിഞ്ഞപ്പോൾ. അപ്പോൾ എതിർ ക്രിസ്തു ലോകഭരണം നടത്തുമ്പോൾ അവന്റെ കയ്യിൽ ആറ്റമായുധം കിട്ടും. കിട്ടണമെങ്കിൽ ഈ 10 രാജാക്കന്മാരുടെ ഇടയിൽ അവൻ വരുന്നാൽ അവര് കൊടുക്കും. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ റാപ്ചറിൽ ഈ ലോകം തകരുമ്പോൾ, ഈ ലോകത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ആരുമില്ലാതെ ശവം കുമിഞ്ഞുകൂടി കിടക്കുമ്പോൾ, സാറ്റലൈറ്റ് താഴെ കിടന്ന്, ഇലക്ട്രിക് ടവർ താഴെ കിടന്ന്, റെയിൽപാളങ്ങൾ നശിച്ച്, റോഡുകളില്ലാതെ കിടക്കുമ്പോൾ അവൻ പറയും, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഉടനെ ഈ 10 രാജാക്കന്മാർ പറയും, അങ്ങ് ഭരിച്ചോളാൻ, അതിനുള്ള തലവേക്കാന്ന് പറഞ്ഞ് അവന് കൊടുക്കാൻ. 2003 അവർ ഈ പരിപാടി തുടങ്ങിയെങ്കിൽ അവൻ ആറ്റം ഉണ്ടാക്കിയതായിട്ട് തെളിവില്ല. അവരാദ്യം പറഞ്ഞത് റിയാക്ടർ ഉണ്ടാക്കാമെന്നാ. അവരാറ്റം ഉണ്ടാക്കും, ഉണ്ടാക്കി രഹസ്യമായിട്ട് എവിടെ വെച്ചാലും പൊട്ടിക്കും. അന്ന് എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും, കാത്തിരിക്കുന്ന വിശുദ്ധരെ ചേർക്കോ. അടുത്ത ദിവസം ഇവൻ ലോകം ഭരിക്കും. ലോകത്തെ ഒരുത്തൻ അടച്ചു ഭരിക്കണമെങ്കിൽ ആറ്റമില്ലാത്തവൻ ഇനി പറ്റത്തില്ല. അടുത്തത് അവൻ 5 വിധത്തിൽ ആളുകളെ കൺട്രോൾ ചെയ്യുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 5 വിധത്തിൽ ഞാൻ എന്റെ കൃത്യസമയത്ത് നിർത്തും, ബാക്കി നമുക്ക് റൈഡ് ചെയ്യാം. 5 വിധത്തിൽ. അയ്യോ, അന്ന് ജീവിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവരൊന്ന് കരവുയർത്തണം. അവർക്ക് വേണ്ടി ഞാനും ദേവദാസൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാം. അന്ന് ജീവിക്കുന്ന സകല ആളുകൾക്കും 1 കിലോ ഷുഗർ കിട്ടണമെങ്കിൽ അവൻ കൺട്രോൾ ചെയ്യും. 1. 2, സകല ആളുകളുടെ ശരീരം അവൻ നിയന്ത്രിക്കും. ലോകത്തിൽ അന്ന് ജീവിക്കുന്ന എല്ലാ പുള്ളികളുടെയും ബോഡി അവൻ നിയന്ത്രിക്കും. 3, അവൻ നേരിട്ട് സംസാരിക്കും എല്ലാവരോടും, അന്ന് ജീവിക്കുന്നവരോട്. 4, മുറിക്കകത്ത് ഭാര്യ മർത്താൻ കടകടച്ചിട്ടിച്ച് പതുക്കെ പറയും, ഈ രക്തം വെള്ളം രക്തം, വെള്ളം രക്തം. എന്തെല്ലാം അപകടമാണെന്നറിയാവോ? വെള്ളം രക്തം, ആക്ഷൻ, റേഡിയേഷൻ ഒക്കെ നടക്കുമ്പോൾ പറയും, അന്ന് എം എ മറിയസ് ഭാഷയുടെ ചർച്ച വെച്ച് രക്ഷിക്കപ്പെടുന്നതായിരുന്നു. ഇതും അങ്ങ് കേൾക്കും അവൻ. ഏതാ കേരളത്തിൽ ബാംഗ്ലൂരിൽ പറഞ്ഞാൽ അവൻ എരുസലേമിലാണ്, അവിടെ കേൾക്കും. അടുത്ത സെക്കൻഡ് പോലീസ് വരും, ടെക്നോളജി കണ്ടുപിടിച്ചു. 5, എല്ലാവരും അവനെ നേരിട്ട് കണ്ട് സാഷ്ടാംഗം നമസ്കരിക്കും. അന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടേ ഒന്ന് കരം പൊക്കണം. ആരുമില്ല, സ്തോത്രം. അതിന്റെ ആദ്യത്തെ മുന്നോടി ഈ സി 2003 തുടങ്ങി. ലോകം അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. 2003 സെപ്റ്റംബർ 12 ഈ സി പറഞ്ഞു, ഞങ്ങളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. ഇത് ഇതിനൊന്നുമല്ല അവർ പറയുന്നത്, അവർ ലോകത്തിന്റെ പുതിയ തലമുറയ്ക്ക് തരാന്ന സമ്മാനം. എന്നിട്ട് കൊടുത്തിട്ടില്ല, നിർമ്മിച്ച് കൈ രഹസ്യമായിട്ട് വെച്ചിരിക്കുക. അവർക്ക് ഇഷ്ടമുള്ള ഒന്നുണ്ട്, കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. അവരുണ്ടാക്കിയ പരിപാടിയുടെ പേരാണ് ഗലീലോ പ്രോജക്ട്. നമ്മൾ ഇന്ന് ടെലിഫോൺ ഇത്ര സ്പീഡിൽ എങ്ങനെ പോകുന്നു? കേബിൾ വഴി പോകുന്നു, ആകാശം വഴി പോകുന്നു. ഈ ടെലികമ്മ്യൂണിക്കേഷൻ ഇത്ര സ്പീഡപ്പാകാൻ കാരണം GPS, അമേരിക്കയുടെ സ്വന്തമാ. ഗ്ലോബൽ പൊസിഷണൽ സിസ്റ്റം, 28 സാറ്റലൈറ്റാ ആകാശത്തിൽ. അതാണ് ഇതിന്റെ പരിപാടി. ടെലിഫോണൊക്കെ ഇത്ര സ്പീഡിൽ പോകുന്നു, പഴയകാലത്ത് അറിയാമല്ലോ. ഫോൺ ബുക്ക് ചെയ്ത ഞങ്ങളുടെ അവിടെ ഒക്കെ കോട്ടയത്തുനിന്നും, ഞാൻ കോട്ടയത്തിന്റെ അവിടെ താമസിക്കുന്നത്, അവിടെ ബുക്ക് ചെയ്ത ചങ്ങനാശ്ശേരിക്ക് ഒരു ഫോൺ കോള് ബുക്ക് ചെയ്തിട്ട് പിന്നെ വെളിയിലത്തെ ബെഞ്ചിൽ ഇരിക്കണം. നിയമം 1 മണിക്കൂർ കഴിഞ്ഞ് ചോദിക്കണം എന്നാ ആയെന്ന്, ഈ കറി വന്നോന്ന് ചോദിക്കുന്ന പോലെ. 1 മണിക്കൂർ കഴിഞ്ഞ് അതിനിടയ്ക്ക് മിടുക്കനാണേ ചങ്ങനാശ്ശേരി പോയിച്ചു വരാം. പഴയ കാലത്ത് അങ്ങനെ നമ്മുടെ നാട്ടിൽ, അതിന് പറയുന്ന ട്രങ്കോള് ബുക്കിംഗ്. ഇപ്പൊ ഇതൊന്നും വേണ്ട, എടുത്ത് 4 ഞെക്ക്. അമേരിക്കയിലുള്ള കൊച്ചിനോട് സംസാരം. അതിന്റെ ടെക്നോളജി മെയിൻ GPS, ഗ്ലോബൽ പൊസിഷണൽ സിസ്റ്റം. ഇതിനെ കടത്തി വെട്ടിക്കൊണ്ട് ഈ സി വെച്ചിട്ടുണ്ട്. 30 സാറ്റലൈറ്റ് വെച്ചു കഴിഞ്ഞു. അതിന്റെ പേരാണ് ഗലീലോ പ്രോജക്ട്. ഭയങ്കര ക്ലാരിറ്റിയാ, പക്ഷെ വെളി തരുന്നില്ല. എന്തിനു വെച്ചു അത് നമുക്കറിയാൻ മേല. എന്നാൽ ബൈബിളിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അതിന് ശക്തമായ സാറ്റലൈറ്റ് ഇല്ലാതെ പറ്റത്തില്ല. ഇന്ന് 1,
അവൻ സകല ആളുകളുടെയും ശരീരത്തെ അവൻ കൺട്രോൾ ചെയ്യും. അന്ന് ജീവിക്കുന്നവരുടെ മുഴുവൻ ശരീരം അവൻ കൺട്രോൾ ചെയ്യും. പ്രൈസ് ദ ലോർഡ്. അതിനുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ലോകത്തിൽ തലവേദനയുള്ള ഒരു വിഷയമുണ്ട്, നിങ്ങൾക്കും അറിയാം. ഇത് ഗ്ലോബലൈസേഷന്റെ കാലമാണ്. ഈ ബാംഗ്ലൂരിൽ, ഇത് കന്നഡ സ്റ്റേറ്റാ, ഇവിടെ ആരെല്ലാം ഉണ്ട്, ഏതെല്ലാം ഭാഷക്കാരുണ്ട്, ഏതെല്ലാം രാജ്യക്കാരുണ്ട്, അവരെന്തിനു വന്നതാ അറിയാമോ? വല്ല പരിപാടിയുണ്ടോ? എല്ലാ ഞങ്ങളുടെ കോട്ടയം പട്ടണത്തിൽ വന്നാലുണ്ടല്ലോ. ഞായറാഴ്ച ഒന്ന് യാത്ര ചെയ്ത ഒരു രസമാ കേക്കുന്ന എന്നാ മുഴുവൻ ഷോപ്പിങ്ങ. ഞങ്ങളുടെ അവിടെ റബ്ബറിനെ വെട്ടുന്നത് ആരാ? മലയാളിയല്ല. കാറിന് ടയറിന് പെട്രോൾ പമ്പിൽ നിൽക്കുന്ന മലയാളിയല്ല. എന്തിന് കോഴിക്കട നിൽക്കുന്നവനോട് ഒരു കോഴിയെ മേടിക്കാൻ എന്നാ പാടാന്നറിയാവോ? അവൻ ഒരു വാഴ അറിയാൻ മേല. പിന്നെ കൈ കൊണ്ട് കാണിക്കണം, ഒന്ന് വെട്ടിത്താ, അല്ലെ ഇങ്ങനെ കാണിക്കണം, രോമം പറിച്ചിതാ. ഇതാ അവിടുത്തെ ഗതികേട്. എല്ലാം ഇഷ്ടം പോലെ ട്രെയിനെ വന്ന് ചാടിയിട്ടുണ്ട്. ഇത് ആരാന്ന് ആർക്കും അറിയാം. ഒരു പെണ്ണ് ഒരുത്തനെ കൊന്നച്ചു പോയി ആസാംകാരൻ. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നെന്ന് ആർക്കും അറിയാൻ മേല. ലോകരാഷ്ട്രങ്ങളെ, അധികാരികളെ കുഴയ്ക്കുന്ന ഒരു വിഷയമാ. ഈ ബാംഗ്ലൂരിൽ ആരെല്ലാം ഉണ്ട്? വേണ്ട, ബോംബെ, ന്യൂഡൽഹി, എന്തിനു വന്നതാ, എങ്ങനെ വന്നതാ, എന്നാ ഉദ്ദേശം? ന്യൂയോർക്ക്, ഫ്രാങ്ക്ഫർട്ട്, പാരീസ്, കോസ്മോപോളിറ്റൻ പട്ടണങ്ങൾ, ലണ്ടൻ, അതില് 300,000 ഫ്ലൈറ്റാ വന്ന് ചാടുന്നത്. ഇതാരാ, എന്തിനു വന്നതാ? കൊലപാതകന്മാരാണോ? തീവ്രവാദികളാണോ? കൊലപ്പുള്ളികളാണോ? അല്ല, ഒറ്റുകാരാണോ? മോട്ടാക്കളാണോ? രാജ്യത്തെ ഒറ്റുനോക്കാൻ വന്നവരാണോ? എങ്ങനെ അറിയാം? ഇതൊരു തലവേദന. പിന്നെ ഹീനമായ കുറ്റം ചെയ്യുന്നവൻ രക്ഷപ്പെടുന്നു, അവൻ വേറെ മണി. ഈ പട്ടണത്തിൽ ഒരു തെറ്റ് കാണിച്ചവനെ ആളെ പിടിച്ചു, ഇന്നവനാണെന്നറിയാം. പോലീസ് വലതേശി പിടിക്കാൻ, അവന്റെ ഫോട്ടോ ഇമിഗ്രേഷനിൽ കൊടുത്ത് പ്ലെയിനെ കയറി പോകാതിരിക്കാൻ. അവനൊരു പണി ചെയ്യും, അവൻ അവളാവും. ആനിമേഷൻ മുഖം കൊണ്ട് മാറും. ചെറിയൊരു പ്ലാസ്റ്റിക് സർജറി ഞാൻ മുടിയും കോപി ചെയ്ത് ഇവിടെ ഒരു വട്ടും ചുണ്ടും ചോമിച്ച് ഒരു ചൊയ്യങ്ങമ്മും ചവച്ചേ, അവളൊരു ബാഗും പിടിച്ച് സാരി കൊടുത്തോളും ചോദിക്കാനൊക്കെ. നീ ചാക്കോയാണോ? ഇത് ലോകത്തിൽ നടക്കുന്ന കാര്യമായി ഞാൻ ഈ പറയുന്നു. തീർന്നില്ല, ഇതൊരു വലിയ പ്രശ്നം. ഐഡന്റിഫിക്കേഷൻ നോക്കിക്കേ. സയൻസ് ഒരു പരിപാടി കണ്ടുപിടിച്ചു, അവൻ അവളായാലും അവള അവനായാലും പേടിക്കാണ്, ഞങ്ങൾ പിടിച്ചു തരാം. തീർന്നില്ല, സകല ആളുകളെയും ഇനി പോലീസിനെ കൊണ്ടൊന്നും കൺട്രോൾ ചെയ്യിക്കണ്ട, ഒറ്റ കമ്പ്യൂട്ടറിൽ കൺട്രോൾ ചെയ്യാം. കണ്ടുപിടിച്ചു കഴിഞ്ഞു. സ്തോത്രം, വചന നിവൃത്തി. ഒരു ശാസ്ത്രവും ഇല്ലാത്തപ്പോ ദൈവത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൽ യോഗജ്ഞാന അപ്പോസ്തലൻ എഴുതി. വെളിപ്പാട് പുസ്തകം 13:16 ഒന്ന് വായിച്ച് അത് നിങ്ങളുടെ എന്റെ തമ്മിൽ നിവർത്തിച്ചോണ്ടിരിക്കുക. ബാംഗ്ലൂരുകാർക്ക് പ്രത്യേകം ഒന്ന് മനസ്സിലാകും. ഒന്ന് വേഗം വായിച്ച് വെളിപ്പാട് 13:16.
അത് ചെറിയവരും വലിയവരും,
ചെറിയവരും വലിയവരും,
സമ്പന്നന്മാരും ദരിദ്രന്മാരും,
സമ്പന്നന്മാരും ദരിദ്രന്മാരും,
സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിന്മേലോ മുദ്ര കിട്ടുമാറും. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെ
എഴുതിയത്. നെറ്റിയിലും കയ്യിലും മുദ്ര. ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു, ഒറ്റ കമ്പ്യൂട്ടറെ കൺട്രോൾ ചെയ്യാം. ആ ടെക്നോളജിയുടെ പേരാ, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. 3 വിധത്തിലുള്ള ചിപ്പായി കഴിഞ്ഞു. ഇത് കമ്പ്യൂട്ടറിന്റെ നാടാണല്ലോ. DNA ചിപ്പ്, സിലിക്കൻ ചിപ്പ്, നാനോ ചിപ്പ് എല്ലാം ചാടിക്കഴിഞ്ഞു. സാധാ ചിപ്പ്, ഒരരിയുടെ വലിപ്പത്തിൽ ഒരു ചിപ്പ്, കമ്പ്യൂട്ടർ ചിപ്പ്. അതിനകത്ത് ഒരു അന്റീന, 2 ലിത്തിയോൺ ബാറ്ററി, ഒരു വശത്ത് ഒരു വ്യക്തിയെ കുറിച്ചുള്ള മുഴുവൻ ഇൻഫർമേഷനും ഫീഡ് ചെയ്യാം. മുഴുവൻ ഇൻഫർമേഷനും, എവറിഥിങ് ഫീഡ് ചെയ്യാം. മറുവശത്ത് അവനെ കൺട്രോൾ ചെയ്യുന്ന 2 കെമിക്കലും. ഒരു നമ്പർ ഇടുക, നെറ്റിയിലും കയ്യിലും വെക്കാം. വിട്ട് അവനെ വിട്ടച്ചാ മതി, കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്യും. ഇവനെവിടെ പോയാലും ഉണ്ടല്ലോ കമ്പ്യൂട്ടർ. പറയും ഇവനെവിടാ. തുടങ്ങിക്കഴിഞ്ഞ് ലോകത്തിൽ പല രാജ്യങ്ങളിലും സ്ഥിരം കുറ്റവാളികളുടെ കയ്യിൽ ചിപ്പ് വെക്കുന്ന രാജ്യമുണ്ട്. പോലീസുകാർക്ക് തലവേദന ഒഴിഞ്ഞു, അവര് കമ്പ്യൂട്ടർ നോക്കി അറിയാം ഇവൻ എവിടാ. എയ്ഡ്സ് രോഗികളുടെ കയ്യിൽ ചിപ്പ് വെച്ച് വിട്ടുകഴിഞ്ഞു ചില രാജ്യങ്ങളിൽ. ഞാൻ രാജ്യങ്ങളുടെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. കമ്പ്യൂട്ടർ ഡോക്ടേഴ്സ് നോക്കി അറിയാം എവിടെ പോയെന്ന്. പെൺകുഞ്ഞുങ്ങളെ തട്ടിപ്പറിക്കുന്ന ചില രാജ്യമുണ്ട്, കിഡ്നാപ്പിംഗ്. അവിടെ വെച്ചു കഴിഞ്ഞു പെൺപിള്ളേരുടെ കയ്യിൽ ചിപ്പ് വെച്ച് വിട്ടിരിക്കുക. അവരെ കാണാതെ പോയ കമ്പ്യൂട്ടറിൽ അടിച്ചാൽ പറയാം ഏത് വീട്ടിലാ, ഏത് റേഞ്ചിലാ. ചില പ്രധാന രാജ്യങ്ങളിൽ നൈറ്റ് ക്ലബിൽ കയറുന്ന നെറ്റിയിലും കയ്യിലും ചിപ്പ് വേണം. തുടങ്ങിക്കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് മൂവ്മെന്റ് കൺട്രി ഇന്ത്യ. നമുക്ക് ഏറ്റവും വലിയ തലവേദനയാണ് നമുക്ക്. നമ്മളെ പോലെ ഇത്രയും വലിയ അതിർത്തിയുള്ള രാജ്യം അധികമില്ല. എത്ര കോടി രൂപയാണ് നമ്മുടെ ഗവൺമെന്റ് ചെലവാക്കുന്നത്? 2 ലൈൻ മുള്ളുകമ്പി ഉണ്ടെന്നാ പറയുന്നത്, എന്നിട്ടും മില്ലന്മാർ ചാടിക്കേറുന്നവർക്ക്.
ഇതിനൊരു പരിഹാരമാ. രണ്ടു വർഷം മുമ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു ഈ ബാംഗ്ലൂർ ആസ്ഥാനമായ ഇൻഫോസിന്റെ അന്നത്തെ ചെയർമാൻ മിസ്റ്റർ നന്ദൻ നിലേക്കനിയെ നിങ്ങൾക്കറിയാം ന്യൂഡൽഹി വിളിച്ചു, ഈ ജോലി രാജിവെപ്പിച്ചു. ഇന്ന് അദ്ദേഹം യൂണിക്കോഡ് ചെയർമാൻ. 100 കോടി രൂപയുടെ ചെക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞു. തെക്കേ ഇന്ത്യക്കാർക്ക് വേണ്ടി അദ്ദേഹം ബാംഗ്ലൂർ ഓഫീസ് തുടങ്ങി. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണെന്ന് അറിയാമോ, 10 വർഷത്തിനകം മുഴുവൻ ഇന്ത്യക്കാർക്കും ഞാൻ നമ്പർ ഇടും. ഒരു നമ്പർ ഒരു വ്യക്തിക്ക് മാത്രം. നവജാത ശിശുക്കൾക്ക് നമ്പറിടും. അന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഈ നമ്പർ കയ്യിലുണ്ട് പിന്നെ റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും ഒന്നും വേണ്ട, ഇത് കൊണ്ടു നടന്നാ മതി, കയ്യിൽ തരും. ദേഹത്തല്ല, കയ്യിൽ. അത് കാർഡിലോ പോക്കറ്റിലോ അല്ലെങ്കിൽ കൊണ്ടു നടക്കാം. ഡൽഹി ചെന്നു, കൽക്കട്ട ചെന്നു, കേരളത്തിൽ വന്നു, സംശയമുണ്ട്. കാർഡ് കാണിച്ച സ്കാനർ അടിച്ച കമ്പ്യൂട്ടർ പറയും തോമസ് കുട്ടി ഇന്നിടത്ത് ജോലി ചെയ്യുന്നവൻ, ഇന്ന സകല ഡീറ്റെയിൽസും വന്നു കഴിഞ്ഞു. അതിന്റെ മുന്നോടിയാണ് ഈ സെൻസസ് ഒക്കെ അങ്ങോട്ട് തുടങ്ങി. നോക്കിക്കേ, ഞാനും നിങ്ങളും ഇന്ത്യക്കാരാ. നമ്മുടെ സുരക്ഷിതത്വം, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നമുക്ക് ഈ നമ്പർ കിട്ടും. നമ്മുടെ കയ്യിൽ നമ്മൾ കൊണ്ടു നടക്കും. പക്ഷെങ്കിൽ ഒരു സംഭവമുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന രീതി പറയാം. ഈ മലയാളികളുടെ കല്യാണത്തിന്, സാധാരണ ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് സദ്യ 2 കോഴ്സ. ചെന്നാ പറഞ്ഞ ചോറൊന്നും തരിയല. നിങ്ങൾ കല്യാണം ഉണ്ടെന്നറില്ലേ? ചെന്നാ പറഞ്ഞ എന്നാ അമ്മാമേ തരുന്നേ? ഇരുന്നാ പറഞ്ഞേ 2 കഷണം റൊട്ടിയോ അല്ലെങ്കിൽ 2 പാലപ്പോ അല്ലേ, അതിന്റെ കൂടെ ആ സ്റ്റൂവാന്നൊക്കെ പറയും. നമുക്ക് കിട്ടുന്ന ഉരുളക്കിഴങ്ങൊക്കെ കിട്ടും അല്ലേ, റിയാലിറ്റി. അത് ആദ്യത്തെ കോഴ്സാ. അത് കഴിച്ചു കഴിയുമ്പോഴാ ചോറിടുന്നത്. ഇതേ ഒന്നാമത്തെ കോഴ്സ് നമുക്ക് കിട്ടാൻ പോവുക. എന്റെയും നിങ്ങൾക്കും ഈ നമ്പർ കിട്ടും. നമ്മളത് മേടിക്കണം, നമ്മളത് കൊണ്ടു നടക്കും. പക്ഷെങ്കിൽ സ്വർഗം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ നിങ്ങളുടെ ശരീരത്തിൽ വേറൊരു നമ്പർ കിടപ്പുണ്ട്, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിന്റെ മുദ്ര. FSR 1:12 വായിച്ചാൽ കാണാം, തന്റെ സ്വന്തം ജനത്തിന്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്റെ നിങ്ങളുടെ ശരീരത്തിൽ ഹല്ലേലൂയ മനുഷ്യ നേത്രങ്ങൾക്ക് കാണാൻ മേലാത്ത ഒരു മുദ്രയിട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവേ. അതുള്ളവന്റെ മേൽ ഇത് കേറത്തില്ല, ഇത് അടിക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മൾ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നോക്കിക്കേ, അവന്റെ കട്ടി ഭരണം വെറും 3.5 വർഷമാ. അന്ന് സെൻസസ് എടുക്കാനും നമ്പറിടാനും കാർഡ് തയ്യാറാക്കാനൊന്നും ആളും കാണുകയല്ലേ, നേരവുമില്ല. ഇത് നിവർത്തിക്കണം. അന്ന് ഈ ഭരണാധികാരി പറയും, ഈ നമ്പർ കയ്യിലല്ല നെറ്റിയിലും കയ്യിലും വെച്ചിരിക്കണം. മുൻകൂർ തുടങ്ങി കേരളം. കഴിഞ്ഞ ജൂണിൽ ഒരു നിയമം വന്നു, പ്രാവർത്തികമാക്കുന്നുണ്ടോ എനിക്കറിയാൻ മേല. കേരളത്തിന് വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആനകളെ എഴുന്നള്ളിക്കുമ്പം പെരുന്നാളിനും ഉത്സവത്തിനും കൊണ്ടും ആനയ്ക്ക് മതം പൊട്ടും. ആനയ്ക്ക് മതം പൊട്ടി അവൻ നോക്കത്തില്ല, ആരും തട്ടും. അതിന് ഗവൺമെന്റ് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ ജൂണിൽ ഒരു നിയമം വെച്ചു, കേരളത്തിലെ മുഴുവൻ ആനയുടെ ചെവിയിലടി ചിപ്പ് വെച്ചു കഴിഞ്ഞു. നിയമം, പൊതുരംഗത്തോ തടി വലിക്കാനോ ആനയെ കൊണ്ടുപോകണമെങ്കിൽ ബന്ധപ്പെട്ട് ഓഫീസിൽ കൊണ്ടുചെല്ലണം. അവിടെ സ്കാനർ കൊടുത്തിട്ടുണ്ട്. ആ സ്കാനർ ചെവിയിലടി വെച്ചാ മതി, മതം പൊട്ടുന്നതിന് 30 ദിവസം മുമ്പ് ചിപ്പിന്റെ കളർ മാറും. ബ്രെയിനുമായിട്ട് കണക്ടഡാ ചിപ്പ്. അത് പറയും ഇതിന്റെ കളർ മാറി മതപ്പാട്. അങ്ങനെയുള്ള ആനയെ പബ്ലിക്കിൽ കൊണ്ടുവരരുതെന്നേ കേരളത്തിൽ നിയമം വന്നിട്ട് 1 വർഷത്തിന് മേളിലായി. കേരളത്തിൽ ആനയ്ക്ക് ചിപ്പ് വന്നെങ്കിൽ രക്ഷിക്കപ്പെടാത്ത അവറാച്ചന് പുറകെ വരും. പ്രൈസ് ദ ലോർഡ്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവീൻ. ലോകരാജ്യങ്ങളെല്ലാം തുടങ്ങി. UAE-യിൽ ദുബൈയിൽ ഈ നമ്പർ മേടിക്കാത്തവർക്ക് വിസ പുതുക്കത്തില്ല, മെഡിക്കൽ എയ്ഡ് കിട്ടത്തില്ല. ലോകരാജ്യങ്ങളെല്ലാം ഈ നമ്പറിലേക്ക് നോക്കുക. എന്താ എതിർ ക്രിസ്തുവിന്റെ ഭരണം വരും, കട്ടി ഭരണം 3.5 വർഷമാ. അതിനോടൊക്കെ ഇതൊന്നും എടുക്കാൻ നേരമില്ലവനെ. അതിനു മുമ്പ് ലോകം മുഴുവൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സയൻസും ഇല്ലാത്തപ്പോൾ യോഗൻ ഞാൻ പറഞ്ഞു, നെറ്റിമേലും കൈമേലും മുദ്ര. തീർന്നില്ല. ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ 10,000 കണക്കിന് ശരീരം പരിശോധിച്ചെന്ന്. ശരീരത്തിൽ വേറെ ഒരിടത്തും ഇത് ആഡ് ചെയ്താൽ ശരിയാകുകയില്ല. നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ പലയിടത്തും പലതാ, പക്ഷെ നെറ്റിയിലും കയ്യിലും ഒരേ ടെമ്പറേച്ചർ. വലം കൈമിലും നെറ്റിയിലും ഒരേ ടെമ്പറേച്ചർ. അവിടെ ഈ ചിപ്പ് ആഡ് ചെയ്യാനൊക്കത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. നെറ്റിമേലും കൈമേലും മുദ്ര വരുന്നു. അതിന്റെ മുന്നോടിയായി ചിപ്പിന്റെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞില്ലേ? അപ്പൊ ഓർത്തോ എന്റെ പ്രിയൻ, ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. തന്റെ മക്കളെ ദേഹത്ത് അടിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? തന്റെ മക്കൾ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടവരാ. അവരുടെ ശരീരത്തെ തേജസ്കരിക്കാനുള്ള ശരീരമാ, രൂപാന്തരപ്പെടേണ്ട ശരീരമാ. അത് സത്താന്റെ നമ്പറി കൊണ്ട് മലിനമാക്കാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. വെളിപ്പാട് പുസ്തകം 6:5 വായിക്കാം. അവന്റെ കൺട്രോളിംഗ്, 1 കൺട്രോൾ ചിപ്പ് വെച്ച് സകലരുടെ ശരീരം കൺട്രോൾ ചെയ്യും.
3 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3 ജീവി പറയുന്നത് ഞാൻ കേട്ടു.
അടുത്ത വാക്യം.
അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു.
അടുത്ത വാക്യം.
ഒരു പണത്തിന് 1 ഗോതമ്പ്, 1 3 യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികൾ.
ഒരു വ്യക്തി എതിർ ക്രിസ്തു. ഈ കുതിരപ്പുറത്തിരിക്കുന്നത് സാത്താന. 1 മുദ്ര പൊട്ടിക്കുമ്പോൾ വെള്ളക്കുതിര, അതിന്മേൽ ഒരുവൻ, അവൻ ഇങ്ങോട്ട് വെളിപ്പെടുക. ഒന്ന് വായിച്ചേ വെളിപ്പാട് 6:1. ഇതിവിടെ ദേവദാസൻ പഠിപ്പിച്ചതാ, എങ്കിലും ഞാനങ്ങ് പറഞ്ഞു വിടുക. വെളിപ്പാട്.
കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ഒന്ന് ഇടിമിടുക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു.
നമ്മൾ എവിടാന്നറിയാവോ ഈ സംഭവം നൽകുന്ന ദൈവമകൾ എവിടാ? സ്വർഗത്തിൽ. നമ്മൾ സ്വർഗത്തിലാ. 24 മൂപ്പന്മാർ തമ്പുരാന്റെ ചുറ്റും. വെളിപ്പാട് 4 കാണാം. 24 മൂപ്പന്മാരെന്ന് പറഞ്ഞ 24 വയസ്സ് കിളവന്മാരെന്നല്ല, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ. ഭാഗ്യം നോക്കിക്കോണം. അവരൊരു പാട്ട് പാടുന്നു, ഇംഗ്ലീഷ് വായിച്ചാൽ കാണാം. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ള ഞങ്ങളെ നീ വിലയ്ക്ക് മേടിച്ചു. നമ്മള് സ്വർഗത്തിൽ, നമ്മളങ്ങ് ചെന്നു, നമ്മള് പാട്ട് പാടുക. അന്നേരമാണ് പ്രൈസ് ദി ലോർഡ്. ഈ അകത്തും പുറത്തും മുദ്രയിട്ട പുസ്തകം കർത്താവ് ഇങ്ങോട്ട് മേടിച്ച് 1 മുദ്ര പൊട്ടിക്കും. അന്നേരം ഭൂമിയിൽ ഒരു വെള്ളക്കുതിര. അതാ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത്, ശവം കുമിഞ്ഞുകൂടി കിടക്കുക. ഒരു കമ്മ്യൂണിക്കേഷനില്ല, സാറ്റലൈറ്റ് താഴെ, റോഡുകളില്ല, വഴികളില്ല. അവൻ പറയും ഞാൻ സമാധാനം തരാം എന്ന് പറഞ്ഞ വെള്ളക്കുതിരപ്പുറത്ത് വരും. പക്ഷേ ചതിവ സംഗതി ഒന്ന് വായിച്ചേ 6:1.
അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു.
സമാധാന പറയുന്നെങ്കിലും കയ്യിലിരിക്കുന്ന വില്ല എന്തിനാ? ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യും. അടുത്ത വാക്യം.
അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു.
ഇതാണ് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. അവൻ ആ 3 പൊട്ടിക്കുന്നത്. ഇനി വായിക്കാം 6:5 വാക്യം.
3 മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3 ജീവി പറയുന്നത് ഞാൻ കേട്ടു.
അടുത്തത്.
അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു.
ഒരുവൻ, ഒരു തുലാസ്. അടുത്തത് കേട്ടോ.
1 1 ഗോതമ്പ്, 1 3 യവം, എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് 4 ജീവികളുടെ നടുവിൽ നിന്ന്
അവൻ കൺട്രോൾ ചെയ്യും. മുഴുവൻ ഫുഡ് സ്റ്റഫും അവന്റെ നേരിട്ടവൻ വിളമ്പും. ഇവർ ഇമിറ്റേഷനാ. പണ്ട് ജോസഫ് നേരിട്ട് കൊടുത്തത് അവൻ കണ്ടോണ്ടിരിക്കുക. അവന് ഒരു മോഹം എനിക്കും ഒന്ന് കൊടുക്കണോ. ജോസഫ് നേരിട്ട് കൊടുത്തത് നമുക്കറിയാം. ഇതുപോലെ അവൻ അന്നത് കണ്ടു. അവൻ അനങ്ങാൻ മേലവിടെ. അപ്പൊ ഇപ്പൊ അവൻ അനങ്ങാൻ സമയം കിട്ടുമ്പം അവൻ നേരിട്ട് കൊടുക്കും ഫുഡ് സ്റ്റഫ്. 2 പെട്രോളിയ സാധനം വണ്ടി ഓടിക്കണേ അവൻ പറയണം. 3 750 കുടിച്ച് രസിക്കുന്ന സൂത്രം അതും അവൻ നേരിട്ട് കൊടുക്കും. അന്നേരം അവൻ പറയും ഇത് കിട്ടണേ നെറ്റിയിലും കയ്യിലും മുദ്ര വേണം. ഞാൻ തീർച്ചയായിട്ടും കർത്താവിനെ പഠിപ്പിച്ച് ഓടിച്ചെന്ന് മേടിക്കും. അന്ന് ജീവിക്കുന്ന പുള്ളികൾ ഓടിച്ചെന്ന് ക്യൂ നിൽക്കും. എന്തിനാ നെറ്റിയിലും കയ്യിലും മുദ്രയടിക്കാൻ? 3-4 മുമ്പ് നമ്മുടെ കേരളത്തിൽ ശക്തമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല വെള്ളത്തിനടിയിലായി. കർത്താവ് എന്നെ നേരിട്ടൊരു കാര്യം കാണിച്ചത് ഞാൻ പറയാനായിട്ടാ. ഒരു ശനിയാഴ്ച വെള്ളത്തിനടി കിടക്കുക സ്ഥലം, പാവപ്പെട്ടവരെല്ലാം, ഞാനും ഒരു നല്ലൊരു ബിസിനസ്സുകാരൻ സഹോദരനും ഒരു ദൈവദാസനോട് ഒരു ശനിയാഴ്ച പോയി. ഞങ്ങളെ അദ്ദേഹത്തിന്റെ സ്കോഫിയോയിലേ പോകുന്നത്, ഞങ്ങളാലാകുന്ന സഹായങ്ങൾ ചെയ്യാനും പ്രാർത്ഥിക്കാനും പോയതാ. ചെന്ന് പകുതി വഴിയായപ്പോ ഞങ്ങളുടെ വണ്ടി മാറ്റിയിട്ട്, കാരണം ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടെ കെട്ടുള്ളതാ. അപ്പൊ ഓർത്തോണം വെള്ളത്തിന്റെ തള്ളലെത്ര. ഞങ്ങൾ അതുവഴി കയറിയ പാടൊന്നും നിങ്ങളോട് പറയുന്നില്ല. സഹിച്ച പാടും പങ്കപ്പാടും. ഓ, എല്ലാം വെള്ളം കയറി നശിച്ചു കിടക്കുക. ഒരു സ്ഥലത്തൊരു മാവിന്റെ ചോട്ടി മാത്രം കരഭൂമി. അവിടെ ഒരു 10-20 പേര് കൂടി നിപ്പുണ്ട്. പലരെ എനിക്ക് അറിയാവുന്നതാ. ഞാൻ അവിടെ ഈ വീട് വിസിറ്റിനൊക്കെ പോകുന്നു. അവർക്കൊക്കെ എന്നെ അറിയാം. എല്ലാവരുടെയും കയ്യിൽ റേഷൻ കാർഡും ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് റേഷൻ കാർഡിന് ഫോട്ടോ കൊടുക്കുന്ന സമയവും. ഞാൻ അവരോട് ചോദിച്ചു, ഈ മുട്ടു മഴയത്ത് മനുഷ്യൻ വെളിയിൽ ഇറങ്ങാൻ മേല, അന്നേരമാണോ ഗവൺമെന്റ് റേഷൻ കാർഡിന് ഫോട്ടോ കൊടുക്കുന്നത്? അവര് പറഞ്ഞു, അല്ല സാറേ, കുറച്ചു മുമ്പ് ഇല്ല ബോട്ടിൽ കൂടെ ഒരു അനൗൺസ്മെന്റ് പോയി, വെള്ളം കയറി വീട് നശിച്ചവർക്ക് ഗവൺമെന്റിന്റെ ഒരു ഫ്രീ കിറ്റ്, 5 kg അരി കഞ്ഞി വെക്കാൻ, 1/2 kg ചെറുപയർ, 100 g കാപ്പിപ്പൊടി, 1/2 kg പഞ്ചസാര ഫ്രീ, 70 രൂപയുടെ സാധനമാ. ഇത് പുറകെ വരുന്നുണ്ടെന്ന് അനൗൺസ്മെന്റ് കിറ്റായിട്ട് കിട്ടും. പക്ഷെങ്കിൽ ഇത് കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് കാണിക്കണം. അതിന് ഞങ്ങൾ നിക്കുക. സഹോദരങ്ങളെ, ഞാൻ അതിശയിച്ചു. രാവിലെ മുതൽ അവർ നിക്കുക. 3-3.5 hours നിക്കാൻ തുടങ്ങിട്ട് അതിൽ 2-3 പേരെ എനിക്കറിയാം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോണം. ഒരു പുള്ളിക്ക് നല്ല 1 800 car ഉള്ളവനാ പുള്ളി നിക്കുക. രണ്ടാമന്റെ ഭാര്യ സൗദി അറേബ്യയിൽ ദമാമിൽ മിലിറ്ററി നേഴ്സാ, അവന്റെ ഭാര്യ നിക്കിയ 70 രൂപയുടെ സാധനം മേടിക്കാൻ. മൂന്നാമന്റെ കഷ്ടം, അവന്റെ ഭാര്യ പേരും കൂടെ പറയാം, GBSC നേഴ്സാ, ജെസ്സി, ഇംഗ്ലണ്ടി നേഴ്സാ. അവൻ 20 ലക്ഷം രൂപയുടെ വീടെടുത്ത് പണിതോണ്ടിരിക്കുക, അവന് നിക്കുക ഇത് ഫ്രീ മേടിക്കാൻ. എന്തിനാ? ചക്കാത്തി കിട്ടും, റേഷൻ കാർഡ് മേടിച്ച. അപ്പം നെറ്റിമേലും കൈമേലും മുദ്രയില്ലാത്തവന് പഞ്ചസാര കിട്ടത്തില്ല, കട കയറാനൊക്കത്തില്ല, ബാങ്കിൽ കയറാനൊക്കത്തില്ല. ബസ്സേ കയറിയാൽ ആദ്യത്തെ ലോ കൈ കാണിച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കിട്ടേ കേറ്റത്തുള്ളൂ. അന്ന് ജീവിക്കുന്നവനെല്ലാം ഓടിച്ചെന്ന് ഈ മുദ്ര മേടിക്കും. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ള ദൈവമക്കൾ തേജസ്സോടെ എടുക്കപ്പെട്ടിരിക്കും. ഒന്ന്, ശരീരം കൺട്രോൾ ചെയ്യും. രണ്ട്, ഫുഡ് സ്റ്റഫ് കൺട്രോൾ ചെയ്യും. മൂന്നാമത്തോട് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നാലാമത്തെ അഞ്ചാമത്തെ നമുക്ക് വൈകിട്ട് ചിന്തിക്കാം. അന്നവൻ നേരിട്ട് സംസാരിക്കും എല്ലാവരോടും. വമ്പും ദൂഷണവും പറയുന്ന നാവ് അതിന് കിട്ടി. അന്ന് ജീവിക്കുന്നവരോട് നേരിട്ട് സംസാരിക്കും. ഇവിടെ സാധാരണ ആരെങ്കിലും വന്നാൽ എങ്ങനെയാ? ദേവദാസനോ അല്ലെങ്കിൽ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഇന്റർപ്രിട്ടേഷൻ. എന്നാൽ ആധുനിക സംവിധാനം നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം, ഒരു പുതിയ സംവിധാനമുണ്ട്, അത് ഇന്നേ നിലവിലായി കഴിഞ്ഞു. വോയിസ് ട്രാൻസ്ലേഷൻ, ഒരു കമ്പ്യൂട്ടറാ, അതിവിടെ കൊണ്ട് ഈ പുൽപ്പിറ്റിൽ ഇപ്പോൾ വെച്ചാൽ ഞാൻ ഈ പറയുന്ന എന്റെ പ്രസംഗം എന്റെ ശബ്ദത്തിൽ 175 ഭാഷയിൽ അന്നേരെ പറയും. എന്റെ ശബ്ദത്തിൽ 175 ലാംഗ്വേജിൽ, ഹിന്ദി മലയാളം ഉൾപ്പെടെയുള്ള 175 ഭാഷയിൽ ഞാൻ ഈ പ്രസംഗിക്കുന്നത് ആ കമ്പ്യൂട്ടർ ഇവിടെ കൊണ്ടുവച്ച് ഓൺ ചെയ്താൽ എന്റെ ഈ പ്രസംഗം ലോകം മുഴുവൻ എന്റെ ശബ്ദത്തിൽ ആ തത്സമയം 175 ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിന്റെ പേരാണ് വോയിസ് ട്രാൻസ്ലേഷൻ. എന്തിനിതെല്ലാം കണ്ടുപിടിക്കുന്നു? മറ്റേ പുള്ളി ഒന്നുകിൽ എരുസലേമിൽ അല്ലെങ്കിൽ ബാബിലോണിൽ അല്ലെങ്കിൽ ഏഴുമലമേൽ പണിതിരിക്കുന്ന പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിലെ സകല ജനത്തോടും അവൻ നേരിട്ട് സംസാരിക്കും. അന്നെല്ലാവരും അവനെ നമസ്കരിക്കും. എന്നാൽ ഇന്ന് ആത്മാവിൽ തമ്പുരാനോട് സംസാരിക്കുന്ന സകല ദൈവമക്കളും ഒന്നൊഴിയാതെ എടുക്കപ്പെട്ടിരിക്കും. അത് ദൈവത്തിന്റെ നീതിയാ. ഈ തലമുറയിൽ എന്റെ പ്രിയൻ വരുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വൈകിട്ട് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.